الحمد لله رب العالمين والصلاة والسلام على رسوله الأمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا ومن يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي പ്രിയപ്പെട്ട സഹോദരങ്ങളെ കരുണ്യവാനായ സൃഷ്ടാവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം അനുധാവനം ചെയ്യണമെന്നും ആമുഖമായി ഓർമ്മിപ്പിക്കുകയാണ്. ഖുർആൻ സുന്നത്തും പഠിക്കുവാനും അത് ഉൾക്കൊള്ളുവാനുമുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് സന്ദർഭികമായി സന്ദർഭത്തിൽ ഉണർത്തുന്നതോടൊപ്പം നമ്മുടെ ദൗറത്തുൽ ഇൽമിയ എന്ന ഈ വിജ്ഞാന ക്ലാസ്സിൽ ഇൽമിന്റെ പ്രാധാന്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില വിഷയങ്ങളായിരുന്നു നമ്മൾ സൂചിപ്പിച്ചു വന്നിരുന്നത്. തൊട്ട് മുമ്പുള്ള ക്ലാസ്സിൽ തൊലബുൽ ഹിൽമ് എന്ന വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറെ കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുകയുണ്ടായി. ഇൻഷാല്ലാ അതിൻ്റെ വിശദീകരണമായി കൊണ്ട് തന്നെ ചില കാര്യങ്ങൾ ഇനിയും സൂചിപ്പിക്കുവാനുണ്ട്. ഇന്ന് സാന്ദർഭികമായി മറ്റൊരു വിഷയം സൂചിപ്പിക്കുന്നത് നമുക്ക് ഉപകാരപ്പെടും എന്നുള്ളത് കൊണ്ട് തന്നെ ഫളാഇലു ദുൽഹിജ്ജ എന്ന വിഷയമായി കൊണ്ട് ദുൽഹിജ്ജയുടെ ശ്രേഷ്ഠതയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില കാര്യങ്ങൾ, എന്താണ് ഈ മാസത്തിന്റെ ഫളാഇലുകൾ, എന്താണ് ഖുർആൻ അതിനെക്കുറിച്ച് എന്ത് പറയുന്നു, ഹദീസ് എന്ത് പറയുന്നു, സലഫുകളായ ആളുകൾ ഈ മാസത്തെ അല്ലെങ്കിൽ ഈ ദിവസങ്ങളെ എങ്ങനെയാണ് പരിഗണിച്ചിരുന്നത്, ഇത് സംബന്ധമായ ചില കാര്യങ്ങൾ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ സാന്ദർഭികമായി ഓർമ്മിപ്പിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. ഇൻഷാല്ലാ അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ദുൽഹിജ്ജ മാസത്തെ സംബന്ധിച്ചിടത്തോളം ഒട്ടേറെ ഫളാഇലുകളുള്ള മാസമാണ്. അതോടൊപ്പം തന്നെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം മുഹറം മാസത്തിനോ വിശുദ്ധ റമദാൻ മാസത്തിനോ കൊടുക്കുന്ന പ്രാധാന്യമോ അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള ഒരു പരിഗണനയോ ദുൽഹിജ്ജക്ക് അല്ലെങ്കിൽ ദുൽഹിജ്ജ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങൾക്ക് മുസ്ലിങ്ങൾ കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ അതിൻ്റെ ഫളാഇലുകളെക്കുറിച്ച് വേണ്ട രൂപത്തിൽ മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് പലപ്പോഴും നമുക്ക് പലരിൽ നിന്നുമുള്ള നിലപാടുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് തന്നെ ഈ ദുൽഹിജ്ജക്കുള്ള സവിശേഷത എന്താണ്, ദുൽഹിജ്ജ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങൾക്ക് എന്ത് പ്രാധാന്യമാണ് ഖുർആനും സുന്നത്തും പഠിപ്പിക്കുന്നത് എന്നത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ചില കാര്യങ്ങൾക്ക് മറ്റു ചിലതിനേക്കാൾ ഫളല് കൊടുത്തിട്ടുണ്ട്, പ്രാധാന്യം കൽപ്പിച്ചിട്ടുണ്ട്. എല്ലാ പ്രവാചകന്മാരും ഒരേപോലെയല്ല, അതിൽ ചില പ്രവാചകന്മാർക്ക് മറ്റു ചില പ്രവാചകന്മാരെക്കാൾ ഇസ്ലാം ശ്രേഷ്ഠത നൽകി. ഖുർആൻ ആ കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. തിൽക്കർ റസൂലു ഫള്ളല്ലാ ബഅദഹും അലാ ബഅദിൻ എന്ന ആയത്തിലൂടെ ഖുർആൻ ആ കാര്യമാണ് പഠിപ്പിക്കുന്നത്. ചില പ്രവാചകന്മാർക്ക് മറ്റു ചില പ്രവാചകന്മാരെക്കാൾ ഫളൽ അള്ളാഹു കൊടുത്തു. ഇതേപോലെ തന്നെ സ്വഹാബികളെ സംബന്ധിച്ചും എല്ലാ സ്വഹാബികളും ഒരേപോലെയല്ല. അതിൽ ആദ്യം ഇസ്ലാം മതത്തിലേക്ക് കടന്നു വന്ന മുഹാജിരീങ്ങളായ ആളുകൾ, അതേപോലെ തന്നെ അൻസ്വാറുകളായ ആളുകൾ, അൻസ്വാറുകളേക്കാൾ ഫലമുള്ളത് മുഹാജിരീങ്ങൾക്കാണ്. ആ മുഹാജിരീങ്ങൾക്ക് തന്നെ ഒരേപോലെയുള്ള ഫലമല്ല, അതിൽ പ്രത്യേകമായ ഫലലുകളുള്ള സ്വഹാബികളുണ്ട്. അവരിൽ തന്നെ വരുന്ന ആളുകളാണ് ഖുലഫാഉർ റാഷിദീങ്ങൾ, അതേപോലെ തന്നെ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട സ്വഹാബികൾ. ഇത് ഇസ്ലാമിന്റെ ഒരു പ്രത്യേകതയാണ്, ഇത് അള്ളാഹു കൊടുക്കുന്ന ഒരു ഫളലാണ്. ഇത് ചില പ്രത്യേകമായ സ്ഥലങ്ങൾക്കുണ്ട്, ചില പ്രത്യേകമായ വസ്തുക്കൾക്കുണ്ട്, ചില പ്രത്യേകമായ സമയങ്ങൾക്കുണ്ട്. ചിലതിനില്ലാത്ത ഫളൽ അള്ളാഹു മറ്റു ചിലതിന് കൊടുക്കുന്നു. ഇത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ തീരുമാനമാണ്, അവന്റെ മശീഹത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്ന കാര്യങ്ങളാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് അറിയുക, അള്ളാഹു ഏതെങ്കിലും ഒരു വസ്തുവിന്, ഏതെങ്കിലും ഒരു കാര്യത്തിന്, ഏതെങ്കിലും ഒരു വിഷയത്തിന് ഫളല് കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അതിന് ഹുറമത്ത് കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അതിനെ ആദരിക്കുക, ബഹുമാനിക്കുക, ആ ഫളല് അംഗീകരിക്കുക എന്നുള്ളത് സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ്. ഇതേപോലെ തന്നെ മാസങ്ങളെ സംബന്ധിച്ചിടത്തോളം 12 മാസങ്ങളുണ്ട് എന്നുള്ളത് ഖുർആനും ഹദീസും പഠിപ്പിക്കുന്നു. ആ 12 മാസങ്ങൾക്ക് ചില മാസങ്ങൾക്ക് മറ്റു ചില മാസങ്ങളെക്കാൾ ഫളലുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി എന്ന് മാത്രമല്ല, വിശുദ്ധ ഖുർആൻ ആ കാര്യം പഠിപ്പിക്കുന്നുണ്ട്. എല്ലാ മാസങ്ങളും ഒരേപോലെയല്ല എന്നുള്ളത് ഖുർആൻ തന്നെ പഠിപ്പിക്കുന്ന കാര്യമാണ്. വിശുദ്ധ ഖുർആനിൽ സൂറത്തു ഖുർആനിന്റെ 9 അധ്യായം സൂറത്ത് തൗബയിലെ 36 വചനം, അതിൽ അള്ളാഹ് പറഞ്ഞു, ഇന്ന ഇദ്ദത്ത ഷുഹൂരി ഇൻദല്ലാഹി 12 ഷഹറ, അള്ളാഹുവിന്റെ അടുത്ത് മാസങ്ങളുടെ എണ്ണം 12 മാസങ്ങളാകുന്നു. മാസങ്ങളുടെ എണ്ണം 12 എണ്ണമാകുന്നു. ഫി കിതാബില്ലാഹി, അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിൽ. യൗമ ഖലഖ സമാവാതി വല്ലർള, ആകാശഭൂമികളെ സൃഷ്ടിച്ച അന്ന് മുതൽക്ക് തന്നെ അങ്ങനെ തന്നെയാണ് അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്നത്. എന്നിട്ട് അള്ളാഹ് പറഞ്ഞു, മിൻഹാ അർബഅത്തുൽ ഹുറും ദാരികദ്ദീനുൽ ഖയ്യിം ഫലാ തസ്ലിമു ഫീഹിന്ന അൻഫുസകും വഖാതിലു വൽ മുശ്രികീന കാഫ كما يقاتلونكم كافة واعلموا ان الله مع المتقين. അള്ളാഹുവിന്റെ അടുത്ത മാസങ്ങളുടെ എണ്ണം 12 എണ്ണമാണ് എന്ന് പറഞ്ഞതിന് ശേഷം അള്ള പറഞ്ഞു, ആ 12 മാസങ്ങളും ഒരേപോലെയല്ല. എന്നിട്ട് പറഞ്ഞു, മിൻഹാ അർബഅത്തുൻ ഹുറും, ആ 12 മാസങ്ങളിൽ 4 അള്ളാഹു ഹറാമാക്കിയ മാസങ്ങളാകുന്നു, അള്ളാഹു പവിത്രമാക്കിയ, അള്ളാഹു ആദരിച്ച മാസങ്ങളാകുന്നു. അപ്പൊ 4 12 മാസങ്ങളിൽ നിന്നും 4 അള്ളാഹു പ്രത്യേകമായ ഫളല് കൊടുത്തു. അത് ഹദീസിലും ഇതേ കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട്. ഇതിന്റെ വിശദീകരണമായിക്കൊണ്ട് തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിലും അതേപോലെ തന്നെ മറ്റുള്ള എല്ലാ പ്രസിദ്ധമായ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കാര്യം പറഞ്ഞു. ആകാശഭൂമികളെ സൃഷ്ടിച്ച അതേപോലെ തന്നെ കാലം കറങ്ങി വന്നിരിക്കുന്നു. അത് 12 അതിൽ 4 പവിത്രമായ മാസങ്ങളാണ്. ആ പവിത്രമായ മാസങ്ങളുടെ പേരുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു. ഖുർആനിൽ അതിന്റെ പേരുകൾ പരാമർശിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ പേരുകൾ പരാമർശിച്ചു. ആ 4 പവിത്രമായ മാസങ്ങൾ ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം, റജബ്, ഇതാണ് അതിന്റെ പേരുകൾ. അപ്പൊ നമ്മുടെ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കേണ്ടത്, 12 ആ 12 4 അള്ളാഹു പ്രത്യേകമായി ആദരിച്ചു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ പ്രത്യേകമായിട്ട് ഫളല് കൽപ്പിച്ചു, അതിനെ അള്ളാഹു പവിത്രമാക്കി, ഇസ്ലാം അതിന് പവിത്രത കൊടുത്തു, അതിനെ ആദരിച്ചു. ഈ 4 പവിത്രമാക്കിയപ്പോൾ ഈ 4 നിന്നും ദുൽഹിജ്ജ മാസത്തെ അള്ളാഹു പ്രത്യേകമായി ഖാസായിട്ട് പറഞ്ഞു. മറ്റു ചില മാസങ്ങൾക്ക് അതിൻ്റെതായ പവിത്രമായ മാസങ്ങൾക്ക് അതിൻ്റെതായ പ്രത്യേകതകൾ ഉള്ളതുപോലെ തന്നെ ദുൽഹിജ്ജ മാസത്തെ അള്ളാഹു ഖാസാക്കിയിട്ട്, ഒന്നുകൂടി ഖാസാക്കിയിട്ട് പറഞ്ഞു. 12 നിന്ന് 4 മാസങ്ങൾ തെരഞ്ഞെടുത്തപ്പോൾ അതിൽ ഒന്ന് ദുൽഹിജ്ജ തെരഞ്ഞെടുത്തതുപോലെ തന്നെ ഒന്നുകൂടി ഖാസാക്കിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന് നമ്മളുള്ള ഈ മാസത്തിന്റെ, ഹജ്ജിന്റെ മാസത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനെ പഠിപ്പിച്ചു, നമുക്ക് പഠിപ്പിച്ചു തന്നു. ഹജ്ജത്തുൽ വദായിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് ചോദിച്ചു, അയ്യു ശഹരിൻ ഹാദ, അവരെ പഠിപ്പിക്കുകയാണ്, സ്വഹാബത്തിനെ ഇൽമു പഠിപ്പിക്കുകയാണ്, ഈ മാസം ഏതാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചോദ്യം. ഖാലു, സ്വഹാബികൾ പറഞ്ഞു, അല്ലാഹു വറസൂലുഹു ആലം. ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ശഹറുൻ ഹറാമുൻ, ഇത് പവിത്രമായ മാസമാണ്. കാല എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിശദീകരിച്ചു കൊടുത്തു. ഇത് പവിത്രമായ മാസമാണ് എന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഉദാഹരണം കൊണ്ടുവരുന്നു, മനുഷ്യന്റെ രക്തം, അവന്റെ ധനം, അവന്റെ അഭിമാനം, ഈ മൂന്ന് കാര്യങ്ങൾക്കും എത്രത്തോളം ഫളലുണ്ട്, അഭിമാനമുണ്ട്, മഹത്വമുണ്ട്, ഗൗരവമുണ്ട് എന്നുള്ളതിനെ അറിയിക്കുന്നതിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ചൂണ്ടിക്കാണിക്കുന്ന കാര്യം, മനുഷ്യന്റെ രക്തം, അവന്റെ ധനം, അവന്റെ അഭിമാനം പവിത്രമാണ്. ഏതുപോലെ കഹറുമത്തിയോമിക്കും ഹാദ, ഈ ദിവസം ഏതുപോലെ പവിത്രമാണോ, ഈ ദിവസം ഏതുപോലെ മഹത്തരമാണോ, അതേപോലെ ഫീ ഷഹരിക്കും ഹാദ, ഫീ ബലദിക്കും ഹാദ, നിങ്ങളുടെ ഈ മാസം, നിങ്ങളുടെ ഈ നാട്, നിങ്ങളുടെ ഈ നാട്ടിനുള്ള പവിത്രത, അതേപോലെ തന്നെ ഈ മാസത്തിനുള്ള പവിത്രത, അതേപോലെ തന്നെ ഈ ദിവസത്തിനുള്ള പവിത്രത, ഏതുപോലെയാണോ നിങ്ങൾക്ക് അതേപോലെ പവിത്രമാണ് മനുഷ്യന്റെ ധനവും മനുഷ്യന്റെ രക്തവും മനുഷ്യന്റെ അഭിമാനവും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം സൂചിപ്പിക്കുകയാണ്. അപ്പൊ ദുൽഹിജ്ജ എന്ന് പറയുന്ന ഈ മാസത്തിന്റെ പ്രത്യേകത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് ഈ രൂപത്തിലാണ്. മനുഷ്യന്റെ ധനത്തെയും രക്തത്തെയും അതേപോലെ തന്നെ അഭിമാനത്തെയും പവിത്രമാണ്, അതിനെ നിന്ദിക്കാൻ പാടില്ല, അതിനെ ആദരിക്കണമെന്ന് പറയുന്നതിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവരുന്ന ഉപമ ഈ മാസത്തിന്റെ പ്രത്യേകതയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. മുഫസ്സിരീങ്ങൾ ഈ ആയത്തിന്റെയും ഹദീസിന്റെയും വിശദീകരണത്തിൽ പറഞ്ഞു, ജാഹിലിയ കാലഘട്ടത്തിലെ അറബികൾ പോലും പവിത്രമായ മാസങ്ങളുടെ പവിത്രത ഹുറമത്ത് അവർ അംഗീകരിച്ചിരുന്നു. അതിന് കാരണമുണ്ടായിരുന്നു. ഈ നാല് മാസങ്ങൾ പവിത്രമായി കാണാനുള്ള കാരണം, ജാഹിലിയ കാലഘട്ടത്തിലെ ആളുകൾ പോലും അതിനെ ആദരിച്ചിരുന്നു, അംഗീകരിച്ചിരുന്നു എന്ന് പറയാനുള്ള കാരണം, ഒന്ന് ഹജ്ജിന്റെ മാസമാണ്, അതുകൊണ്ട് അതിനെ അവർ ആദരിച്ചു, ഹജ്ജിന്റെ കർമ്മങ്ങൾ നടക്കണം, അതുകൊണ്ട് ദുൽഹിജ്ജ മാസത്തെ അവർ പവിത്രമാക്കി ആദരിച്ചു. രണ്ടാമത് ഹജ്ജിന് വേണ്ടി ഒരുങ്ങണം, അതിന് വേണ്ടിയിട്ടുള്ള യാത്രകൾ നടത്തണം, അതുകൊണ്ട് ദുൽഹിജ്ജ മാസത്തിന്റെ തൊട്ട് മുമ്പുള്ള ദുൽഖാദ മാസത്തെയും അവർ ആദരിച്ചു. കാരണം ഹജ്ജിന് വേണ്ടി ഒരുങ്ങാനും ഹജ്ജിന് വേണ്ടിയിട്ട് പുറപ്പെടാനും അതിനു വേണ്ടിയിട്ടുള്ള യാത്രകൾക്കും സൗകര്യങ്ങൾക്കും ഏർപ്പെടുത്താനുള്ള മാസമായിട്ട് അവരതിനെ കണ്ടു. ഇതേപോലെ തന്നെ മുഹറം മാസം ഹജ്ജ് ചെയ്തവർക്ക് സുഖകരമായിട്ട് തിരിച്ചു പോകണം, അതുകൊണ്ട് മുഹറം മാസത്തെയും പവിത്രമാക്കി. ഇതേപോലെ തന്നെ റജബ് മാസം ആളുകൾക്ക് സൗകര്യമായിട്ട് നിർഭയമായിട്ട് മക്കയിൽ വന്നുകൊണ്ട് ഉംറ ചെയ്ത് തിരിച്ചു പോകണം, അവിടെ സിയാറ നടത്തുന്ന ആളുകൾക്ക് അതിനുള്ള സൗകര്യമുണ്ടാകണം, ആ അടിസ്ഥാനത്തിൽ റജബിനെയും പവിത്രമാക്കി. ഈ രൂപത്തിലാണ് മുഫസ്സിരീങ്ങൾ ഈ കാര്യത്തെ വിശദീകരിക്കുന്നത്. ഇവിടെ പവിത്രമായ മാസങ്ങൾ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് പ്രധാനമായിട്ട് രണ്ടു മൂന്ന് കാര്യങ്ങളാണ്. എന്താണ് പവിത്രമായ മാസം എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ ആശയം, എന്താണ് അതിന്റെ മാന? ഇബ്നു കസീർ അതേപോലെ തന്നെ ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി ഇവരൊക്കെയുടെ വിശദീകരണങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രണ്ടു മൂന്ന് കാര്യങ്ങളാണ്. ഈ മാസത്തെ അള്ളാഹു പവിത്രമാക്കി എന്ന് പറഞ്ഞാൽ, നാല് മാസങ്ങളെ ആദരിച്ചു ബഹുമാനിച്ചു എന്ന് പറഞ്ഞാൽ, ഒന്ന്, ആ മാസത്തിൽ യുദ്ധ നിശ്ചിതമാണ്, ആ മാസത്തിൽ യുദ്ധം ചെയ്യാൻ പാടില്ല. രണ്ടാമത് പറഞ്ഞു, അള്ളാഹു ആദരിച്ച മാസമാണ്, അതുകൊണ്ട് മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അതിനെ ആദരിക്കുന്നു, അള്ളാഹു മാസങ്ങൾ അങ്ങനെ തെരഞ്ഞെടുത്തു, അത് ചോദ്യം ചെയ്യാൻ പാടില്ല. അതിനെ നമ്മൾ ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു, അത്രമാത്രം. ആ മാസത്തിന്റെ ഹുറമത്ത് നമ്മൾ അംഗീകരിച്ചു കൊടുക്കുന്നു. മൂന്നാമതായിട്ട് മനസ്സിലാക്കേണ്ടത്, പവിത്രമാക്കി എന്ന് പറഞ്ഞാൽ ഈ മാസങ്ങളിൽ ചെയ്യുന്ന തെറ്റുകൾക്ക് മറ്റു മാസങ്ങളിൽ ചെയ്യുന്ന തെറ്റുകളേക്കാൾ കൂടുതൽ ഗൗരവമുള്ളതാണ്, കൂടുതൽ ശിക്ഷ ലഭിക്കുന്നതാണ്. ഇതേപോലെ തന്നെ ഈ മാസങ്ങളിൽ ചെയ്യുന്ന നന്മകൾ, പവിത്രമായ മാസങ്ങളിൽ ചെയ്യുന്ന നന്മകൾക്ക് മറ്റു മാസങ്ങളിൽ ചെയ്യുന്ന ഹസനത്തുകളേക്കാൾ കൂടുതൽ പ്രതിഫലമുണ്ട്. അതായത് ഈ പവിത്രമായ മാസങ്ങളിൽ ചെയ്യുന്ന തിന്മകളും ഈ പവിത്രമായ മാസങ്ങളിൽ ചെയ്യുന്ന നന്മകളും മറ്റു മാസങ്ങളിൽ ചെയ്യുന്നത് പോലെയല്ല എന്നർത്ഥം. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഇത് വിശദീകരിച്ചിട്ടുണ്ട്. ഇമാം ഖതാദ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറഞ്ഞു, അൽ അമലു സ്വാലിഹു അഅലമു അജ്റൻ ഫിൽ അഷ്ഹുറിൽ ഹറം, ശ്രേഷ്ഠമായ സ്വാലിഹായ അമലുകൾ ഈ മാസങ്ങളിൽ അതിന് പ്രത്യേകമായ പ്രതിഫലമുണ്ട്. വദ്ദുൽമു ഫീഹിന്ന അഅലമു മിനൽ ദുൽമി ഫീമാ സിവാഹുന്ന, ഇതേപോലെ തന്നെ ഇതിൽ ചെയ്യുന്ന അക്രമങ്ങൾക്കും അനീതികൾക്കും തെറ്റുകൾക്കും മറ്റു മാസങ്ങളിൽ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ അത് ഗൗരവമുള്ളതാണ്. ഖതാദ വിശദീകരിക്കുകയാണ്. ഇതേപോലെ തന്നെ ഈ ആയത്തിനെ ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിച്ചിട്ട് ഇതേ കാര്യം തന്നെയാണ് പറയുന്നത്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണെങ്കിലും ഈ മാസങ്ങളെ അള്ളാഹു പവിത്രമാക്കി,
ഈ പവിത്രമായ മാസങ്ങളിൽ ദുൽഹിജ്ജ മാസത്തെ അള്ളാഹു ഒന്നുകൂടി ഖാസാക്കിയിട്ട് തെരഞ്ഞെടുത്തു. അതിനെ ഖാസാക്കിയിട്ട് തെരഞ്ഞെടുത്തു എന്ന് മാത്രമല്ല, ഈ ദുൽഹിജ്ജ മാസത്തെ തെരഞ്ഞെടുത്തു എന്നുള്ളതിനേക്കാൾ ഉപരിയായിക്കൊണ്ട് ഈ ദുൽഹിജ്ജ മാസത്തിലെ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങൾക്ക് അള്ളാഹു ഒന്നുകൂടി ഫദല് കൊടുത്തു. ഈ ദുൽഹിജ്ജ മാസത്തിലെ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങൾക്ക് കൂടുതൽ ശ്രേഷ്ഠതയുണ്ട് എന്നുള്ളതും ഇസ്ലാം നമ്മളെ പഠിപ്പിച്ച കാര്യമാണ്. ഇവിടെയാണ് ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്ന് വിസ്മരിക്കപ്പെട്ടിരിക്കുന്നു ഈ കാര്യം. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം റമദാനിന്റെ ശ്രേഷ്ഠത എന്താണെന്ന് ചോദിച്ചാൽ അവൻ അറിയാം. റമദാനിന്റെ അവസാന രാവുകളുടെ ശ്രേഷ്ഠത എന്താണെന്നുള്ളത് അവൻ അറിയാം. മുഹറം മാസത്തിന്റെ ഫദ്ല് ചോദിച്ചാൽ അവൻ അറിയാം. അതേപോലെ തന്നെ ചില നോമ്പുകളെ കുറിച്ച് ചോദിച്ചാൽ അവൻ അറിയാം. ആഷൂറാ, താസുവാ ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ചോദിച്ചാൽ അവൻ അറിയാം. പക്ഷേ ഈ ദുൽഹിജ്ജ മാസത്തിന്റെ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളെ കുറിച്ച് ചോദിച്ചാൽ പലപ്പോഴും അജ്ഞതയാണ്. പലപ്പോഴും ആ വിഷയത്തിൽ എന്താണ് ഇസ്ലാം കൊടുത്തിട്ടുള്ള ഫദ്ല് എന്ന് മനസ്സിലാക്കാൻ പലർക്കും സാധിച്ചിട്ടില്ല. അപ്പൊ ഈ മാസത്തിന് അള്ളാഹു പവിത്രമാക്കിയിരിക്കുന്നു എന്നതുപോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ മാസത്തിലെ ദുൽഹിജ്ജ മാസത്തിലെ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങൾക്ക് ഇസ്ലാം അതിൻ്റെതായ ഫദ്ലും അതിൻ്റെതായ മഹത്വവും ഹുർമത്തും കൽപ്പിച്ചിരിക്കുന്നു. എന്താണ് അതിന്റെ തെളിവ്? വിശുദ്ധ ഖുർആനിൽ നമുക്ക് പരിചയമുള്ള വൽ ഫജർ, സൂറത്തുൽ ഫജറിലെ വൽ ഫജർ വലയാലിൽ അഷർ എന്ന ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ഫസ്തീങ്ങൾ പറഞ്ഞു, എന്താണ് വലയാലിൽ അഷർ, 10 രാത്രികൾ കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്താണ്? ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഇതിനെ വിശദീകരിച്ചു, അൽ മുറാദു ബിഹാ, ഇവിടെ 10 രാത്രികൾ എന്ന് പറഞ്ഞതുകൊണ്ടുള്ള ഉദ്ദേശം അഷറു ദുൽഹിജ്ജ, ദുൽഹിജ്ജ മാസത്തിലെ 10 ദിവസങ്ങളാണ്. അത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഇബ്നു സുബൈർ, അതേപോലെ തന്നെ ഇമാം മുജാഹിദ്, ഇതല്ലാത്ത സലഫുകളും ഖലഫുകളൊക്കെ പറഞ്ഞിട്ടുള്ള അഭിപ്രായം ഇതാണ്. അപ്പൊ വലയാലിൻ അഷർ, ഈ 10 രാത്രികൾ കൊണ്ടുള്ള ഉദ്ദേശം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുന്നത്, ഇന്ന് നമ്മൾ നിലകൊള്ളുന്ന ദുൽഹിജ്ജയിലെ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളാണ് എന്നുള്ളതാണ് പറയുന്നത്. ഇബ്നു റജബുൽ ഹംബലി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ലത്വായിഫ് എന്ന ഗ്രന്ഥത്തിലും അദ്ദേഹം ഈ കാര്യം പറഞ്ഞു, വഅമ്മൽ ലയാലി അൽ അഷർ ഫഹിയ അഷറു ദുൽഹിജ്ജ, ദുൽഹിജ്ജ മാസത്തിലെ 10 ദിവസങ്ങളെയാണ് അള്ളാഹു ഇവിടെ എന്ത് പറഞ്ഞത്, വലയാലിൽ അഷർ. ഇതാണ് സലഫുകളായ മുഫസ്സിരീങ്ങളും അല്ലാത്ത ജുംഹൂറിന്റെയും അഭിപ്രായവും. ഏറ്റവും ശരിയായ അഭിപ്രായം എന്താണ്? വലയാലിൻ അഷർ എന്നുള്ളത് കൊണ്ടുള്ള ഉദ്ദേശം അത് ദുൽഹിജ്ജയിലെ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളാണ്. അപ്പൊ ഈ ആയത്തിൽ നിന്ന് നമ്മൾ 2 കാര്യങ്ങളാണ് മനസ്സിലാക്കേണ്ടത്. ഒന്ന്, ദുൽഹിജ്ജ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങൾ, അതിന്റെ ശ്രേഷ്ഠത മുഫസ്സിരീങ്ങൾ വ്യക്തമാക്കി. മാത്രമല്ല, ഇമാം ഷൗക്കാനി റഹ്മത്തുള്ളാഹി അലൈഹി നൈലുൽ ഔത്താറിലും അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ മറ്റു ചില ഗ്രന്ഥങ്ങളിലും ഇതേ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇവിടെ 10 രാത്രികൾ കൊണ്ടുള്ള ഉദ്ദേശം അത് പിന്നെ ഈ ദുൽഹിജ്ജ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളാണ്. തഫ്സീർ സഅദിയിലും അത് കാണാതല്ലാത്ത മുഫസ്സിരീങ്ങളൊക്കെ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. രണ്ടാമതായി മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ ഖുർആൻ വൽ ഫജർ വലയാലിൻ അഷർ, ഇവിടെ വാവുൽ ഖസമാണ് എന്നുള്ളത് മുഫസ്സിരീങ്ങളും ഭാഷാ പണ്ഡിതന്മാരും ചൂണ്ടിക്കാണിക്കുന്നു. വാവുൽ ഖസം, ഖസമിന്റെ വാവാണ്. രണ്ട് വാവും അങ്ങനെ തന്നെ. എന്തുകൊണ്ട് ഖസമിന്റെ വാവ് കൊണ്ടുവരുന്നു? ഷെയ്ഖ് ഉസൈമി റഹ്മത്തുള്ളാഹി അലൈഹി അതേപോലെ തന്നെ മറ്റു ചിലരും അതിന് കൊടുക്കുന്ന വ്യാഖ്യാനം, അള്ളാഹു പിന്നെ ഖസമ ഒരു കാര്യത്തെ കൊണ്ട് അള്ളാഹു ഖസമ ചെയ്ത് പറയണമെങ്കിൽ, സത്യം ചെയ്ത് പറയണമെങ്കിൽ, അള്ളാഹു സത്യം ചെയ്ത് പറയുന്ന ആ കാര്യം അത് വളരെയധികം ഫദലുള്ള കാര്യമായിരിക്കണം, അളമത്തുള്ള കാര്യമായിരിക്കണം, ഷറഫുള്ള കാര്യമായിരിക്കണം. അതുകൊണ്ടാണ് അള്ളാഹു സത്യം ചെയ്ത് പറയുന്നത്. അതിൽ മനുഷ്യന് ചിന്തിക്കാനുണ്ടാകും, മനസ്സിലാക്കാനുള്ള കാര്യങ്ങളുണ്ടാകും. അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട, വളരെ ഇമ്പോർട്ടൻ്റ് ആയ, വളരെ ഗൗരവമായ ഒരു കാര്യം പിന്നെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അള്ളാഹു സത്യം ചെയ്യാറുള്ളത്. അത് അള്ളാഹുവിൻ്റെ സൃഷ്ടികളെ ബോധ്യപ്പെടുത്തണം. ആ സംഗതിക്ക് അല്ലെങ്കിൽ ഒരു കാര്യത്തിന് ഇന്ന ഇന്ന മഹത്വമുണ്ട്, ആ മഹത്വമുണ്ട് എന്ന് മാത്രമല്ല, അതിനെ സത്യം ചെയ്തുകൊണ്ട് പറയുമ്പോൾ, അള്ളാഹ് സത്യം ചെയ്ത് പറയുന്ന ഒരു കാര്യം അറിയിക്കുന്നത് അതിന്റെ വലുപ്പമാണ്, അതിന്റെ മഹത്വമാണ്, അതതിന്റെ ഫളിലാണ്, അതിന്റെ ശ്രേഷ്ഠതയാണ് എന്നുള്ളത് ആര് വിശദീകരിച്ചിട്ടുണ്ട്? ഷെയ്ഖ് ഹുസൈമീൻ അടക്കമുള്ള ആളുകൾ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ രണ്ട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. ഒന്ന്, ഈ രാത്രികൾ കൊണ്ടുള്ള ഉദ്ദേശം അത് ദുൽഹിജ്ജ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളാണ് എന്നും, മാത്രമല്ല അതിന്റെ പ്രാധാന്യം കൊണ്ടാണ് അള്ളാഹു അത് സത്യം ചെയ്ത് പറഞ്ഞതും എന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലായി. ഇനി ഇത് മാത്രമല്ല, സൂറത്തുൽ ഹജ്ജിലെ വലിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വിശദീകരിക്കുന്ന ആയത്തിൽ, അതിലൊരായത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരാമർശിക്കുന്ന ഒരായത്ത് 26, അതേപോലെ തന്നെ 27, 28 ഇങ്ങനെയുള്ള ഈ ആയത്തുകളിലൊക്കെ ഈ കാര്യമാണ് പറയുന്നത്. അതിൽ അദ്വിൻ ഫിന്നാസി ബിൽ ഹജ്ജി യുതൂക ഇജാലൻ വഅല കുല്ലി ളാമിരിൻ യതീന മിൻ കുല്ലി ഫജ്ജിൻ അമീക് ലിയശ്ഹദു മനാഫി അലഹും വയദുക്കുറു ഇസ്മല്ലാഹി ഫി അയ്യാമിൻ മഅലൂമാത്തി അലാ മാ റസഖകും മിൻ ബഹീമത്തിൽ അൻആം എന്ന ആയത്തിന്റെ വിശദീകരണത്തിൽ, വയദുക്കുറു ഇസ്മല്ലാഹ് അവർക്ക് അള്ളാഹുവിന്റെ നാമം ഉച്ചരിക്കുന്നതിന് വേണ്ടിയിട്ട്, അള്ളാഹുവിനെ സ്മരിക്കുന്നതിന് വേണ്ടിയിട്ടും, ഫി അയ്യാമിൻ മഅലൂമാത്തിൻ അറിയപ്പെട്ട ദിവസങ്ങളിൽ, ഇവിടെ അയ്യാമിൻ മഅലൂമാത്ത് എന്നുള്ളതിന് മുഫസ്സിരീങ്ങൾ കൊടുക്കുന്ന വ്യാഖ്യാനം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ദുൽഹിജ്ജയിലെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, അതേപോലെ തന്നെ ഇബ്നു ജരീർ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ, ഇബ്നു റജബ് അൽ ഹംബലി റഹ്മത്തുള്ളാഹി അലൈഹി, അതേപോലെ തന്നെ ഫതഹുൽ ബാരി ഇബ്നു ഹജർ അസ്ഖലാനി, ഇവരൊക്കെ ഈ ആയത്ത് അയ്യാമിൻ മഅലൂമാത്ത് എന്നുള്ളത് കൊണ്ടുള്ള ഉദ്ദേശം ഈ ദുൽഹിജ്ജയിലെ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളാണ് എന്നുള്ളതാണ് അവരൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പൊ ഇത്രത്തോളം ശുദ്ധ ഖുർആനിൽ സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞ ഇത്രത്തോളം പ്രാധാന്യമുള്ള പിന്നെ ദിവസങ്ങളാണേത്? ദുൽഹിജ്ജ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങൾ എന്നർത്ഥം. ഇതാണ് നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. ഇനി ഹദീസുകളിലേക്ക് വന്നാൽ, സ്വഹീഹായ ഒരുപാട് ഹദീസുകളിലൂടെ, ബുഖാരി അടക്കമുള്ള, മുസ്ലിം അടക്കമുള്ള ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ ഈ ദുൽഹിജ്ജക്കുള്ള പ്രാധാന്യം, ഇതിന്റെ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങൾക്കുള്ള പ്രാധാന്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുന്നു. അതിൽ ചില ഹദീസുകൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിൽ നിന്നുള്ള റിവായത്താണ്. അതിൽ അദ്ദേഹം പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്, മാ മിൻ അയ്യാമിൻ അൽ അമലു സ്വാലിഹു ഫീഹാ അഹബ്ബു ഇലല്ലാഹി മിൻ ഹാദിഹിൽ അയ്യാമി യഅനി അയ്യാമൽ അശ്ഹർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഈ ദിവസങ്ങളിൽ ചെയ്യുന്ന അമലുകളെക്കാൾ അള്ളാഹുവിലേക്ക് ഇഷ്ടപ്പെട്ട മറ്റൊന്നുമില്ല. മറ്റു ദിവസങ്ങളെക്കാൾ അള്ളാഹുവിന് ഇഷ്ടതാണ് ഈ ദിവസങ്ങളിൽ അമൽ ചെയ്യുന്നതാണ്. ഈ ഹദീസിന്റെ പ്രയോഗം മാമിൻ അയ്യാമിൻ എന്നുള്ളതാണ്. ദിവസങ്ങളുടെ കൂട്ടത്തിൽ ഒരു ദിവസവും ഇല്ല. സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി അള്ളാഹ് നിശ്ചയിച്ചിട്ടുള്ള ഒരുപാട് ദിവസങ്ങളുണ്ട്, വർഷങ്ങളുണ്ട്, മാസങ്ങളുണ്ട്. എന്നാൽ ഈ ദിവസങ്ങളിൽ ചെയ്യുന്ന സൽക്കർമ്മങ്ങളെക്കാൾ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടതായ മറ്റൊരു സൽക്കർമ്മവും ഇല്ല, മറ്റൊരു ദിവസങ്ങളിലും അങ്ങനെയുള്ള ഒരു സൽക്കർമ്മങ്ങളും ഇല്ല എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ഹദീസിൽ വന്നിട്ടുള്ളത്, അഹബ്ബു ഇലല്ലാഹി മിൻ ഹാദിഹിൽ അയ്യാമി, ഈ ദിവസങ്ങളെക്കാൾ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്നാണ്. എന്നാൽ അതേപോലെ തന്നെ മറ്റൊരു റിവായത്തിൽ വന്നിട്ടുള്ളത്, പിന്നെ ഇബ്നു അബ്ബാസിൽ നിന്ന് തന്നെയുള്ള മറ്റു റിവായത്ത്, പിന്നെ തർഗീബു തർഹീബിൽ അൽബാനി അത് സഹിയാക്കിയിട്ടുണ്ട്. അതിൽ പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, മാ മിൻ അമലിൻ അസ്കാ ഇൻദല്ലാഹി വലാ അലമു അജ്റാ എന്നാ, അള്ളാഹുവിന്റെ അടുത്ത് ഏറ്റവും അസ്ക, ഏറ്റവും വിശുദ്ധിയുള്ള എന്നാണ് പ്രയോഗിച്ചിട്ടുള്ളത്, അസ്ക എന്ന പദമാണ്. അതേപോലെ തന്നെ വലാ അലമു അജ്റൻ, അജ്റിന്റെ കാര്യത്തിൽ ഏറ്റവും അലമു ആര് എന്നാണ് പിന്നെ സഹീ തറീബ് തർഹീബിലുള്ള റിപ്പോർട്ടിൽ വന്നിട്ടുള്ളത്, ആ റിപ്പോർട്ടാണ്. ഇത് മാത്രമല്ല, പിന്നെ അബ്ദുല്ലാഹിബിന് ഇബ്നു ഉമർ റളിയല്ലാഹുവിൽ നിന്നുള്ള പിന്നെ അഹമ്മദ് ഉണ്ട് മറ്റൊരു റിവായത്തിൽ വന്നിട്ടുള്ളത്, പിന്നെ ഈ നേരത്തെ പറഞ്ഞ രണ്ട് റിവായത്തുകളിലും വന്നത് അതിൽ ചെയ്യുന്ന അമലുകളെക്കുറിച്ചാണ്, അമലുകളെക്കുറിച്ച്. എന്നാൽ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പിന്നെ നിന്നുള്ള അഹമ്മദ് പിന്നെ ഉദ്ധരിച്ചിട്ടുള്ള റിപ്പോർട്ടിൽ വന്നിട്ടുള്ളത്, മാമിൻ അയ്യാമിൻ അഅലമു ഇൻദല്ലാ എന്ന് തന്നെ വന്നിട്ടുണ്ട്. അമലിനെ പ്രത്യേകമാക്കി മറ്റുള്ള ഹദീസുകളിൽ പറഞ്ഞു, ആ ദിവസങ്ങളിൽ ചെയ്യുന്ന അമലുകൾക്ക് മറ്റു ദിവസങ്ങളെക്കാൾ ചെയ്യുന്ന അമലുകളെക്കാൾ പ്രാധാന്യമുണ്ട്, ശ്രേഷ്ഠതുണ്ട് എന്നുള്ളത് മാത്രമല്ല അതാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം എന്നുള്ളതാണ്. ഇതിൽ പറയുന്നത് ഈ ദിവസങ്ങളെക്കാൾ, ഈ ദുൽഹിജ്ജ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളെക്കാൾ ശ്രേഷ്ഠമായ അല്ലെങ്കിൽ മഹത്തരമായ മറ്റു ദിവസം ഇല്ല എന്നുള്ളതാണ്. പിന്നെ ഈ ഹദീസിലുള്ളത്. ഈ ഹദീസിന്റെ ഒക്കെ ബാക്കി ഭാഗങ്ങളില് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബത്ത് ചോദിക്കുന്നുണ്ട്, ഖാലു യാ റസൂലുള്ളാഹ് വലൽ ജിഹാദ് ഫീ സബീലില്ലാ. ഇതാണല്ലോ ചോദിക്കാനുള്ളത്. കാരണം അള്ളാഹുവിന്റെ പിന്നെ ഈ ദിവസങ്ങളിൽ ചെയ്യുന്ന കർമ്മങ്ങളെക്കാൾ ശ്രേഷ്ഠമായ കർമ്മങ്ങൾ ഇല്ല എന്ന് പറയുമ്പോൾ അതിൽ ഒരുപാട് കർമ്മങ്ങൾ വരും. മനുഷ്യൻ ചെയ്യുന്ന അള്ളാഹു ചെയ്യുന്ന ഇബാദത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഇബാദത്താണ് ജിഹാദ്. ഇവിടെ ജിഹാദ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് പിന്നെ യുദ്ധമാണ്. ജിഹാദ് എന്നുള്ളത് മൊത്തത്തില് പിന്നെ അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള എല്ലാ പിന്നെ ഇബാദത്തുകൾക്കും അല്ലെങ്കിൽ ആ മാർഗത്തിൽ മനുഷ്യൻ ചെയ്യുന്ന എല്ലാ അമലുകൾക്കും വിനിയോഗിക്കുന്ന എല്ലാ കഴിവുകൾക്കും പറയുന്ന ഒരു പേരാണ് ജിഹാദി എന്നുള്ളത്. എന്നാൽ ചില ആളുകൾ, ജോസഫിന്റെ കൈ വെട്ടിയ ചില ആളുകൾ രംഗത്ത് വന്ന സന്ദർഭത്തിലാണ് ജിഹാദി എന്നുള്ളത് കേട്ടാൽ തന്നെ മനുഷ്യന്മാർക്ക് വാളുകൊണ്ടുള്ള യുദ്ധം എന്നുള്ള ഒരു പ്രത്യേകമായ ഒരു മനസ്ഥിതിയിലേക്ക് ആളുകൾ എത്തിപ്പെട്ടത്. എന്താണെങ്കിലും അത് മറ്റൊരു വിഷയമാണ്. ഇവിടെ ജിഹാദ് എന്നുള്ളത് കൊണ്ട് ഇവിടെ അതുകൊണ്ടുള്ള ഉദ്ദേശം വാളുകൊണ്ടുള്ള ജിഹാദ് യുദ്ധം തന്നെയാണ്, ഖിതാല് തന്നെയാണെന്നർത്ഥം. സഹാബി ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ ജിഹാദോ അല്ലാഹുവിന്റെ റസൂലെ, ജിഹാദാണോ ശ്രേഷ്ഠം, വാളുകൊണ്ടുള്ള യുദ്ധമാണോ ഖിതാലാണോ ശ്രേഷ്ഠം, അതല്ല ദുൽഹിജ്ജ മാസത്തിലെ ഈ ദിവസങ്ങളിൽ ചെയ്യുന്ന അമലാണോ ശ്രേഷ്ഠം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജിഹാദിനേക്കാൾ ശ്രേഷ്ഠം ഈ മാസത്തിലെ ഈ ദിവസങ്ങളിൽ ചെയ്യുന്ന അമലുകൾക്ക് തന്നെയാണ്. ജിഹാദിനേക്കാൾ അള്ളാഹ് ഇഷ്ടപ്പെടുന്നതും കൂടുതൽ പ്രതിഫലം കിട്ടുന്നതും അള്ളാഹുവിന്റെ അടുത്ത് അളമായതും അസുഖായതും ഒക്കെ തന്നെയാണ് ജിഹാദിനേക്കാൾ. ഈ പദത്തിന് നമ്മൾ അടിവരയിടണം. ജിഹാദിനേക്കാൾ ശ്രേഷ്ഠം. എന്നിട്ട് ഒന്ന് അതിൽ നിന്ന് ഇസ്തിസ്ന ചെയ്തു. ഒരു കാര്യം, ജിഹാദിന് പല തട്ടുകളുണ്ട് എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞു. ഒരു കാര്യത്തെ അതിൽ നിന്ന് ഒഴിവാക്കി. ഏതാണ് ആ ജിഹാദ്? ഒരാൾ അയാളുടെ ധനവും അയാളുടെ ശരീരവുമായിട്ട് അയാൾ യുദ്ധത്തിന് പോകുന്നു. ആ യുദ്ധത്തിൽ അയാൾ ഷഹീദാകുന്നു. അങ്ങനെ അയാൾ ഷഹീദാണെങ്കിൽ, ആ യുദ്ധത്തിൽ അയാൾ ഷഹീദായെങ്കിൽ ഈ ദുൽഹിജ്ജ മാസത്തിൽ ചെയ്യുന്ന അമലിനേക്കാൾ ശ്രേഷ്ഠമായ അമലാണ് അയാൾ ചെയ്തത്. എന്നാൽ അയാൾ ഷഹീദായിട്ടില്ല, അയാൾ തിരിച്ചു പോന്നു എങ്കിൽ, അയാൾ യുദ്ധത്തിന് പുറപ്പെട്ടു, അയാൾ ജിഹാദ് ചെയ്തു. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ശത്രുക്കളുടെ മധ്യത്തിലേക്ക് ചെല്ലുകയാണ്, ശത്രുക്കളുമായി ഏറ്റുമുട്ടുകയാണ്, യുദ്ധം ചെയ്യാണ്, പരിക്ക് പറ്റു, പ്രശ്നങ്ങളുണ്ടാകും, ശരീരത്തിലും മുറിവുകളുണ്ടാകും. പക്ഷെ ഇതൊന്നും, ഇങ്ങനെ ഒരാൾ ജിഹാദ് ചെയ്താൽ തന്നെ ഈ ദുൽഹിജ്ജ മാസത്തിൽ ചെയ്യുന്ന കർമ്മങ്ങളോളമല്ല അതിന്റെ മഹത്വം എന്നുള്ളതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അപ്പൊ ഇതിൽ നിന്ന് മാറ്റി നിർത്തുന്നത്, ഒരാൾ യുദ്ധത്തിന് പോയിട്ട് അയാൾ ഷഹീദാവുന്നു, ഇബ്നു ബത്തോലും അതേപോലെ തന്നെ ഖാരി റഹ്മത്തുള്ളാഹി അലൈഹിം ഇബ്നു ഹജർ അസ്ഖലാനി ഒക്കെ ഇതിനെങ്ങനെയാണ് വിശദീകരിച്ചിട്ടുള്ളത്, അയാൾ ഷഹീദാവുന്നു ആ യുദ്ധത്തിൽ എങ്കിൽ ഈ ദുൽഹിജ്ജയിൽ ചെയ്യുന്ന 1 മുതൽ 10 വരെ ദിവസങ്ങളിൽ ചെയ്യുന്നതിനേക്കാൾ ശ്രേഷ്ഠമായ അമൽ അതാണ്. എന്നാൽ അയാൾ ഷഹീദാകുന്നില്ല, അയാൾ തിരിച്ചുപോരുന്നു, യുദ്ധം ചെയ്യുന്നു, ജിഹാദ് അയാൾ ചെയ്യുന്നു. എന്നിരുന്നാൽ തന്നെയും ആ ജിഹാദിനേക്കാൾ ശ്രേഷ്ഠം ഈ ദുൽഹിജ്ജ മാസത്തിലെ 1 മുതൽ 10 വരെ ചെയ്യുന്ന ദിവസങ്ങൾക്കാണ്, അമലുകൾക്കാണ് അത് അള്ളാഹുവിന്റെ അടുത്ത് ഇഷ്ടമുള്ളതും പ്രാധാന്യമുള്ളതും അളമായതും എന്നുള്ളതാണ് ഈ ഹദീസുകളിൽ നിന്ന് മൊത്തത്തിൽ നമുക്ക് മനസ്സിലാകുന്നത്. ഇത് മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജാബിർ റളിയല്ലാഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന, ജാബിർ റളിയല്ലാഹുവിൽ നിന്നുള്ള റിവായത്തിൽ പിന്നെ ബസ്സാർ കൊണ്ടുവരുന്ന ഹസനായ സനദുള്ള ഷെയ്ഖ് അൽബാനി സ്വഹീഹാക്കിയിട്ടുള്ള മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദിവസങ്ങളെ തന്നെ പ്രത്യേകമായി എടുത്തു പറഞ്ഞു. കർമ്മങ്ങൾക്ക് പ്രാധാന്യമുണ്ട് എന്നുള്ളത് പോലെ തന്നെ കർമ്മങ്ങൾക്ക് മാത്രമല്ല പ്രാധാന്യം, ഈ ദിവസങ്ങൾക്ക് പോലും അള്ളാഹ് ഫളല് കൊടുത്തു. ഇപ്പൊ വെള്ളിയാഴ്ച ദിവസത്തിന് അള്ളാഹ് ഫളല് കൊടുത്തതുപോലെ, അതേപോലെ തന്നെ അറഫ ദിവസത്തിന് ഫളല് കൊടുത്തതുപോലെ, യൗമുൻ നഹറിന് ഫളല് കൊടുത്തതുപോലെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജാബിർ റളിയല്ലാഹുവിൽ നിന്നുള്ള ആ നിവേദനത്തിൽ പറയുന്നത് അഫ്ളലു അയ്യാമി ദുനിയാ അൽ അഷർ എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. ദുനിയാവിലെ ദിവസങ്ങളിൽ ഏറ്റവും അഫ്ളലായ, ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം അതേതാണ്? അത് അൽ അഷർ, അത് ദുൽഹിജ്ജയിലെ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളാണ് എന്നുള്ളത് തന്നെ പിന്നെ ഈ ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്പോ ഈ ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന കാര്യം എന്താണ്? ഈ ഹദീസുകളിൽ നിന്നും ദുൽഹിജ്ജ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങൾക്ക് ഇസ്ലാം എത്രത്തോളം പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല, ഇവിടെ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, എന്തുകൊണ്ട് ഇതിന് ഈ പ്രാധാന്യം കൈവന്നു? എന്തിനാണ് അള്ളാഹു ഇത്രത്തോളം പ്രാധാന്യം ഇതിന് കൊടുത്തിട്ടുള്ളത്, അതിന്റെ ഹിക്കമത്ത് എന്താണ്, അതിനെക്കുറിച്ച് സലഫുകളായ ആളുകൾ പറഞ്ഞിട്ടുണ്ടോ, ഒരുപാട് കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ മുൻഗാമികളായ ആളുകൾ അവര് ഈ ദുൽഹിജ്ജ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങൾക്ക് അവരെ മഹത്വം കൊടുത്തിരുന്നു. ഇതിന്റേതായ പ്രാധാന്യവും ഗൗരവവും അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു. സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹുവിൽ നിന്നുള്ള ഒരു സംഭവം പിന്നെ ഹില്യയിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു അദ്ദേഹം ചെയ്യുന്നത് ഇദാ ദഖലത്തിൽ അശർ, ഈ ദുൽഹിജ്ജ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളിലേക്ക്, ഈ 10 ഒന്ന് മുതൽ ദുൽഹിജ്ജ 1 അദ്ദേഹം പ്രവേശിച്ചാൽ ഇജ്തഹദ ഇജ്തിഹാദൻ ഹത്തമായ കാദ് യഖ്ദു അലൈഹി എന്നാണ് പറയുന്നത്. കഠിനമായിട്ട് അദ്ദേഹം ആരാധനാ കർമ്മങ്ങളിൽ ഏർപ്പെടും. കഠിനമായി അദ്ദേഹം സൽക്കർമ്മങ്ങൾ ചെയ്യാൻ ആത്മാർത്ഥമായ കഠിനമായ പരിശ്രമം നടത്തുമായിരുന്നു സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു. മാത്രമല്ല അദ്ദേഹം പറയുമായിരുന്നു, ലാ തുതുഫിഉ സുറുജക്കും ലയാലി അലശർ, ഈ അവസാനത്തെ 10 അല്ല ദുൽഹിജ്ജയിലെ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളിലെ രാത്രികളിൽ നിങ്ങളുടെ വീടുകൾ ലൈറ്റുകൾ അണക്കരുത് എന്ന് അദ്ദേഹം പറയുമായിരുന്നു. എന്റെ അർത്ഥം ഇതൊരു കിനായത്തായിട്ട് പറയണം, ലൈറ്റുകൾ അണക്കരുത് എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം ഇബാദത്തുകളിൽ ഏർപ്പെടണം എന്നർത്ഥം. ഇത് ദാരിമി സ്വന്ന് ഉദ്ധരിച്ചിട്ടുണ്ട്, ബയ്യക്കി അദ്ദേഹത്തിന്റെ ഷഅബുലിമാൻ ഉദ്ധരിച്ചിട്ടുണ്ട്, ഹെല്ലയിലെ ഈ സംഭവം ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പോ ഇത് ഇതായിരുന്നു മുൻഗാമികളുടെ രീതി. അവരിതിന്റെ ഫലല്, ഇതിന്റെ മഹത്വം, ഇതിന്റെ ആ പവിത്രത അവരെ മനസ്സിലാക്കി. സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു കഠിനമായിട്ട് പരിശ്രമിക്കും എന്നുള്ളതാണ്. മാത്രമല്ല ലത്തോയിഫിൽ ഇബ്നു റജബ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് ഖാല അബു ഉസ്മാനുൻ നഹദി, അബു ഉസ്മാനുൻ നഹദി പറഞ്ഞതായിട്ട് അദ്ദേഹം ഉദ്ധരിക്കാണ്, കാന സലഫു സലഫുകൾ യുഅല്ലിമൂന സലാസ അശറാത്തിൻ യുഅല്ലിമൂന സലാസ അശറാത്തിൻ, അവർ 3 10 അവർ ആദരിച്ചിരുന്നു, അവർ ബഹുമാനിച്ചിരുന്നു. അല്ലിമൂന സലാസ അശറാ, 3 10 അവർ ആദരിച്ചിരുന്നു, ബഹുമാനിച്ചിരുന്നു. അൽ അഷറുൽ അഖീറു മിൻ റമളാൻ, റമദാനിലെ അവസാനത്തെ 10. ഓൽ അഷറുൽ അവ്വൽ മിൻ ദുൽഹിജ്ജ, ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10, ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസങ്ങൾ. ഓൽ അഷറുൽ അവ്വൽ മിൻ മുഹറം, മുഹറമിന്റെ ആദ്യത്തെ 10 ദിവസങ്ങൾ. ഈ 3 10 മുൻഗാമികൾ പിന്നെ ആദരിച്ചിരുന്നു, ബഹുമാനിച്ചിരുന്നു എന്നുള്ളത് ലത്തായിഫില് അദ്ദേഹം ഉദ്ധരിക്കാൻ. മാത്രമല്ല അനസ് റളിയല്ലാഹുവിൽ നിന്നുള്ള ഒരു റിവായത്ത് അദ്ദേഹം കൊണ്ടുവരുന്നു. അനസ് റളിയല്ലാഹുവിന്റെ മൗഖൂഫാണ്, അനസ് റളിയല്ലാഹുവിൽ നിന്നുള്ള അസറാണ്, മർഫു അല്ല, മൗഖൂഫായിട്ടുള്ള ഒരു അസർ അദ്ദേഹം കൊണ്ടുവരുന്നത്. അനസ് റളിയല്ലാഹു പറയാറുണ്ടായിരുന്നു ഈ 10 കുറിച്ച്, ബിക്കുല്ലി യൗമിൻ അൽഫ് യൗം, ഇതിന്റെ ഓരോ ദിവസങ്ങളും 1000 സമാനമാണ്. വയവും അറഫ ബി അശറത്തി ആലാഫ് യൗം, എന്നാൽ അറഫ ദിവസമാകട്ടെ 10,000 സമമാണ്. ഇത്രത്തോളം പ്രാധാന്യവും ഫലലും അതിന് ഉണ്ട് എന്നർത്ഥം. അത്രല്ല ഇമാം ഔസായി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറയുന്നത് ബലഗനി അന്നൽ അമല ഫി യൗമിൻ മിൻ അയ്യാമിൽ അശർ കഖദരി അജ്ബതി ഫി സബീലില്ലാ, അദ്ദേഹം പറയുന്നത് എനിക്ക് വിവരം, എനിക്ക് ഇൽമു കിട്ടിയിരിക്കുന്നു എന്ത്, ഈ 10 ചെയ്യുന്ന അമലിന്റെ അതിന്റെ തോത്, അതിന്റെ അളവ്, അതിന്റെ പുണ്യം ഏതുപോലെയാണ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നത് പോലെയാണ്. എങ്ങനെ യുദ്ധം ചെയ്യുന്നു, ആ യുദ്ധം ചെയ്യുന്ന പകലിൽ അയാൾ നോമ്പ് നോൽക്കുന്നു, രാത്രി അയാൾ കാവൽ നിൽക്കുന്നു. ഇങ്ങനെ അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്ന ഒരു പോരാളിയെ പോലെയാണ്, അതിന്റെ ശ്രേഷ്ഠതയാണ് ഈ 10 എന്ന് ആര് പറയണം, ആ എൽമ എനിക്ക് ലഭിച്ചിരിക്കുന്നു എന്നുള്ളത് ഔസായി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കണം. അപ്പോ ഇത് ഈ രൂപത്തിൽ മുൻഗാമികൾ ഇതിനെ കണ്ടു, അവര് കഠിനമായിട്ട് പരിശ്രമിച്ചു, അമല സ്വാലിഹാത്തുകൾ വർദ്ധിപ്പിച്ചു. നമ്മൾ അറിയണം അതിന്റെ പ്രാധാന്യം. എന്തുകൊണ്ട് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ അതിന് പല കാരണങ്ങളും പറഞ്ഞു. ഇബ്നു ഹജറുൽ അസ്കലാനി റഹ്മത്തുള്ളാഹി അലൈഹി ഈ കാര്യങ്ങളെ, ഈ ഹദീസുകളെ വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞ സംഗതി, ഇതിന്റെ കാരണം, ഇത്രത്തോളം ഫദൽ ഇതിന് ലഭിക്കാനുള്ള കാരണമായിട്ട് അദ്ദേഹം പറഞ്ഞത്, വല്ലദീ യദ്ഹറു അന്ന സബബ ഫീ ഇംതിയാസി അശ്റിദിൽ ഹിജാലി മക്കാനി ഇത്തിമായി ഉമ്മഹാത്ത് ഇബാദത്ത് ഫീ, ഇതിന്റെ പ്രധാനപ്പെട്ട കാരണമായിട്ട് അദ്ദേഹം പറയുന്നത്, നമ്മുടെ എല്ലാ ഇബാദത്തുകളും ഒരേപോലെ സമ്മേളിക്കുന്ന ദിവസമാണ് ഈ 10 നമ്മുടെ ഇബാദത്തുകളെല്ലാം ഒരേപോലെ സമ്മേളിക്കണം. എന്നിട്ട് അദ്ദേഹം പറയുന്നു, അസ്സലാത്തു നമസ്കാരമുണ്ട്, വസ്തിയാമു നോമ്പുണ്ട്, വസ്വതഖ സ്വതഖകളുണ്ട്, വൽ ഹജ്ജു ഹജ്ജുകളുണ്ട്. അപ്പോൾ ഈ ദിവസങ്ങളൊക്കെ ഇതിൽ വരുന്നു, നമസ്കാരം, അത് മുസ്ലിങ്ങളുടെ പ്രധാനപ്പെട്ട ഇബാദത്തുകളൊക്കെ ഇതിൽ സംഗമിക്കുന്നത് കൊണ്ടാണ് ഇതിന് ഇത്രത്തോളം പ്രാധാന്യം കിട്ടാനുള്ള കാരണം എന്നുള്ളത് ഹാഫിള് ഇബ്നു ഹജറിന്റെ അഭിപ്രായമായിട്ട് അദ്ദേഹം വിശദീകരിക്കുന്നത്. ഇത് മാത്രമല്ല, ഇബ്നു ഹജർ അസ്കലാനി ഈ അഭിപ്രായം പറഞ്ഞതുപോലെ തന്നെ ഇബ്നു റജബുൽ ഹംബലി റഹ്മത്തുള്ളാഹി അലൈഹി വളരെ മനോഹരമായിട്ട് അദ്ദേഹം ഇതിനെ വിശദീകരിച്ചത്. അദ്ദേഹം പറഞ്ഞത് ഇതിന് ദുൽഹിജ്ജയിലെ ഈ ആദ്യ പത്തുകൾക്ക് ജിഹാദിനേക്കാൾ ശ്രേഷ്ഠതയുണ്ട് എന്ന് പറയാനുള്ള കാരണമായിട്ട് അദ്ദേഹം വിശദീകരിക്കുന്നത്, അദ്ദേഹം കൊണ്ടുവരുന്ന ഒരു കാര്യം, ഹജ്ജ് എന്നുള്ളത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണല്ലോ. ഹജ്ജ് എന്നുള്ളത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ്. എന്നാൽ എല്ലാ മനുഷ്യർക്കും ഹജ്ജ് ചെയ്യുക എന്നുള്ളത് സാധ്യമല്ല. ആരോഗ്യപരമായ കാരണങ്ങളോ സാമ്പത്തികമായ കാരണങ്ങളോ അതുകൊണ്ടൊക്കെ പല തരത്തിലുള്ള തടസ്സങ്ങളും ഒരു മനുഷ്യനെ സംബന്ധിച്ചോളം വരാം. എന്നാൽ സത്യവിശ്വാസികളുടെ മനസ്സാകട്ടെ, കഅബ കാണണം, ഹറമൊന്ന് കാണണം, അള്ളാഹുവിന്റെ ആ കഅബയോടുള്ള ഒടുങ്ങാത്ത അഭിനിവേശം മനുഷ്യന്റെ മനസ്സുകൾക്കുണ്ട്. എന്നാൽ ഓരോ മനുഷ്യനും അവിടെ എത്തിച്ചേരുക എന്നുള്ളത് സാധ്യവുമല്ല. അപ്പൊ അള്ള എന്ത് ചെയ്തു? അള്ള ചെയ്തൊരു കാര്യം, വജഅല മൗസിമൽ അസരി മുഷ്തറകൻ ബൈന സായിരീന വൽ ഖായിരീന. അള്ള എന്ത് ചെയ്തു? ഇതിന്റെ പ്രവർത്തനങ്ങളെ ഡിവൈഡ് ചെയ്തു. ഹജ്ജ് ചെയ്യാൻ വേണ്ടി പോകുന്നവർക്കിടയിലും ഹജ്ജ് ചെയ്യാൻ സാധിക്കാതെ അവരുടെ വീടുകളിലും അവരുടെ നാടുകളിൽ തന്നെ കഴിഞ്ഞുകൂടുന്ന ആളുകൾക്കിടയിലും അള്ള എന്ത് ചെയ്തു? അമലുകളെ ഡിവൈഡ് ചെയ്തു. എന്നിട്ട് ഫമൻ അജസ അനിൽ ഹജ്ജ് ഫി ആമിൻ, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഒരു വർഷം ഹജ്ജ് ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിൽ, അയാൾക്ക് ഹജ്ജ് ചെയ്യാൻ അയാൾ പിന്നെ അശക്തനാണെങ്കിൽ, ഖദറഫിൽ അശരി അല അമലിൻ അമലുഹു ഫീ ബൈതിഹി, ആ മനുഷ്യൻ അവന്റെ വീട്ടിലിരുന്നു കൊണ്ട് അമൽ ചെയ്യാം. എങ്ങനെയുള്ള അമല്? യകൂനു അഫ്ളല മിനൽ ജിഹാദി അല്ലദീ ഹു അഫ്ളല മിനൽ ഹജ്ജ്, ജിഹാദിനേക്കാൾ ശ്രേഷ്ഠമായ കർമ്മങ്ങൾ അവന് വീട്ടിലിരുന്നു കൊണ്ട് ചെയ്യാം. ഈ ജിഹാദ് ആകട്ടെ ഹജ്ജിനേക്കാൾ ശ്രേഷ്ഠമാണല്ലോ ജിഹാദ്. അപ്പോ ഇബ്നു റജബുൽ ഹംബലി റഹ്മത്തുള്ളാഹി അലൈഹി മനോഹരമായിട്ട് ഇതിനെ വിശദീകരിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് അള്ളാഹ് അവിടെ ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. അവരെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ അവന് സാധിച്ചിട്ടില്ലെങ്കിൽ ഈ അമലുകൾ അള്ളാഹ് എന്ത് ചെയ്തു? അതിന്റെ പുണ്യത്തെ അള്ളാഹ് ഡിവൈഡ് ചെയ്തു. എങ്ങനെ? അത് ഡിവൈഡ് ചെയ്ത് ആ മനുഷ്യൻ അവന്റെ വീട്ടിൽ ഇരുന്നുകൊണ്ട് അമൽ ചെയ്യാം. ആ അമലിനെ അമ്മ എന്താക്കി? ജിഹാദിനേക്കാൾ ശ്രേഷ്ഠത കൊടുത്തു. കണ്ടോ, ഈ രൂപത്തിലാണ് അദ്ദേഹം വിശദീകരിച്ചത്. ഈ ജിഹാദ് ആകട്ടെ ഹജ്ജിനേക്കാൾ ശ്രേഷ്ഠത ഉണ്ട്. അപ്പൊ ആ ജിഹാദിനേക്കാൾ ശ്രേഷ്ഠത എന്ത് കൊടുത്തു? ഹജ്ജ് ചെയ്യാതെ അവരുടെ വീട്ടിലിരിക്കുന്ന ആളുകൾക്ക് അതിന്റെ പുണ്യം നേടാനുള്ള പിന്നെ ആ ശ്രേഷ്ഠതയും ഫലലും അള്ളാഹുവിന്റെ അതിമഹത്തായ കാരുണ്യം. ഇതാണ് അള്ളാഹുവിന്റെ കാരുണ്യം. അള്ളാഹ് റഹ്മാനാണ്, അള്ളാഹ് റഹീമാണ്. ഈ രൂപത്തിൽ അള്ളാഹ് അവർക്ക് കരുണ ചെയ്തു കൊടുത്തു എന്നുള്ളത് ആര് വിശദീകരിക്കാണ്? ഇബ്നു റജബ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ലത്തായിഫില് ഈ സംഭവം വിശദീകരിക്കുകയാണ്. അപ്പോൾ ഈ രൂപത്തിലാണ് ഇതിനെല്ലാവരും കണ്ടിട്ടുള്ളത്. മാത്രമല്ല, നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഇവിടെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പിന്നെ എല്ലാ ഫളലുകളും നമ്മൾ മനസ്സിലാക്കിയതുപോലെ തന്നെ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൻ്റെ ഇങ്ങനൊരു ഫളലുണ്ട് എന്നുള്ളത് പോലും ആളുകൾക്കറിയാത്ത ഒരു രീതിയിലേക്ക് എത്തി. പക്ഷേ നമ്മൾ പിന്നെ വളരെ ശ്രദ്ധേയമായൊരു സംഗതി, നമ്മുടെ മുൻഗാമികളായ ആളുകൾക്കിടയിൽ നടന്നിട്ടുള്ള ഒരു ചർച്ച എന്താണ് അറിയുക? അവർക്കിടയിൽ നടന്നിട്ടുള്ള ഒരു ചർച്ച ഇതിന്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ നമുക്ക് ഉപകരിക്കും. എന്താണ് ചർച്ച? പിന്നെ വിശുദ്ധ റമദാനിലെ അവസാനത്തെ 10 ദിവസങ്ങളാണോ കൂടുതൽ ശ്രേഷ്ഠമായത്, അതല്ല ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസങ്ങളാണോ? ദുൽഹിജ്ജയിലെ ആദ്യ 10 ദിവസങ്ങൾക്ക് ശ്രേഷ്ഠത ഫലുണ്ടോ അല്ലേ എന്നുള്ള കാര്യത്തിലല്ല മുൻഗാമികൾക്കിടയിലുള്ള ചർച്ച. നമ്മള് റമദാനിന്റെ ലൈലത്തുൽ ഖദറിന്റെ അല്ലെങ്കിൽ അവസാനത്തെ 10-ന്റെ ആ രാവിന്റെ ശ്രേഷ്ഠത എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അറിയാത്തവരായിട്ട് ആരുമില്ലല്ലോ. പക്ഷേ സലഫുകൾക്കിടയിൽ നടക്കുന്ന ചർച്ച എന്താണ് അറിയോ? ഈ റമദാനിലെ അവസാനത്തെ 10 രാത്രികൾക്കാണോ ദിവസങ്ങൾക്കാണോ ഫദ്ല്? അതല്ല ഈ ദുൽഹിജ്ജയിലെ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങൾക്കാണോ ഫദ്ല്? ഇതിനാണ് ചർച്ച നടക്കുന്നത്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയോട് ഇതിനെക്കുറിച്ച് ചോദിച്ചു എന്നാണ്. അദ്ദേഹത്തോട് ചോദിച്ചു, എന്ത്, ഏതാണ് ശ്രേഷ്ഠം, ഏതാണ് അയ്യുഹുമ അഫ്ളലു? ഉണ്ടോ, ആ ചോദ്യം തന്നെ ചോദിക്കണം. എന്തുകൊണ്ട്? ഇതിനത്രത്തോളം മഹത്വമുണ്ട്, ഇതിനത്രത്തോളം പ്രാധാന്യമുണ്ട്, ഇതിനെ മഹത്വം അവർ മനസ്സിലാക്കി, ഇതിനെ മഹത്വം അവരറിഞ്ഞു, അതുകൊണ്ട് തന്നെ ചോദ്യം ചെന്നു. എന്താ ചോദ്യം? റമദാനിലെ അവസാനത്തെ 10 ആണോ അതല്ല ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ആണോ അയ്യുഹുമ അഫ്ളലു?
ഏതാണ് ഏറ്റവും അഫ്ലായിട്ടുള്ളത്? അപ്പൊ അദ്ദേഹത്തിന്റെ മജ്മൂ ഫതാവയിൽ ഇത് കാണാം. പിന്നെ അദ്ദേഹം കൊടുക്കുന്ന മറുപടി, അയ്യാം അഷ്ഹുറുൽ ഹിജ്ജ അഫ്ളു മിൻ അയ്യാമിൽ അഷ്ഹുറിൽ റമദാൻ. അദ്ദേഹം കൊടുക്കുന്ന മറുപടി, ദുൽഹിജ്ജയിലെ ആദ്യ 10 ദിവസങ്ങളാണ് റമദാനിലെ അവസാനത്തെ 10 ദിവസങ്ങളേക്കാൾ അഫ്ളൽ, ശ്രേഷ്ഠം. അതേപോലെ തന്നെ ലയാലിൽ അഷ്ഹുറുൽ അവാഹിറുമിൻ റമദാൻ അഫ്ളു മിൻ ലയാലി അഷ്ഹുറിൽ ദുൽഹിജ്ജ. എന്നാൽ റമദാനിലെ പിന്നെ അവസാനത്തെ 10 രാത്രികളാണ് ദുൽഹിജ്ജയിലെ ഈ 10 രാത്രികളേക്കാൾ ശ്രേഷ്ഠം. അവ ഏതാണ് കൂടുതൽ ശ്രേഷ്ഠം എന്നുള്ളത് അവര് പോലും ചർച്ച ചെയ്തിട്ട് നിർണയിക്കാൻ പറ്റാത്ത രൂപത്തിലേക്കാണ് ചർച്ചകൾ പോകുന്നത്. അപ്പൊ അദ്ദേഹം പറയുന്നത്, രാത്രികളുടെ ശ്രേഷ്ഠത വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ദുൽഹിജ്ജയുടെ രാത്രികളേക്കാൾ ശ്രേഷ്ഠത എന്തിനു തന്നെയാണ്? അത് റമദാനിലെ അവസാനത്തെ 10 രാവുകൾക്കാണ്, കാരണം ലൈലത്തുൽ ഖദർ ഉള്ളതുകൊണ്ട്. എന്നാൽ മൊത്തത്തിൽ ദിവസങ്ങളെ കുറിച്ച് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ റമദാനിലെ അവസാനത്തെ 10 ദിവസങ്ങളേക്കാൾ പതലുണ്ടേതിന് ഈ ദുൽഹിജ്ജയിലെ ആദ്യ 10കൾക്ക് എന്നാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ കൊടുക്കുന്ന മറുപടി. ഇബ്നുൽ ഖയ്യിം ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി ഇതിനെ വിശദീകരിച്ചുകൊണ്ട് വളരെ ഇതായിട്ട് അദ്ദേഹം ഇതിനെ വിശദീകരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സാദുൽ മാഅദുൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ വദായിൽ ഫവായിദ് എന്നുള്ള ഗ്രന്ഥത്തിൽ അദ്ദേഹം ഇത് വിശദീകരിച്ചിട്ടുണ്ട്. അദ്ദേഹവും ഇതേ കാര്യം തന്നെയാണ് പറയുന്നത്. ദുൽഹിജ്ജയിലെ ആദ്യ 10കൾക്കാണ് റമദാനിലെ അവസാനത്തെ 10കളേക്കാൾ ശ്രേഷ്ഠം. അപ്പൊ ഇതിന് ഏതാണ് ശ്രേഷ്ഠം എന്നുള്ളത് നമ്മൾ തർജീഹ് ചെയ്തുകൊണ്ട് പറയല്ല, അതല്ല അവിടെ വിഷയം. ആ രൂപത്തിലുള്ള ചർച്ചകൾ പോലും നടന്നു നടത്തും. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് തർജീഹ് ചെയ്ത് പറയല്ല നമ്മുടെ ഈ ചർച്ചന്റെ ഉദ്ദേശം. പിന്നെന്താ, അത്രത്തോളം ശ്രേഷ്ഠത ഇതിനുണ്ട് എന്നുള്ള ചർച്ച പോലും സലഫുകൾക്കിടയിൽ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി സാദുൽ മാഅദിനെ പറ്റി കുറെ ചർച്ച ചെയ്തിട്ട് അദ്ദേഹം പറയുന്നത് ഈ കാര്യം തന്നെയാണ്, ഷെയ്ഖുൽ ഇസ്ലാം പറഞ്ഞ കാര്യം തന്നെയാണ് അദ്ദേഹം അതിന് പറയുന്ന കാര്യം. കാരണം ഈ ദിവസങ്ങളില് അറഫ വരുന്നുണ്ട്, കാരണം അറഫ ദിവസത്തിന് ഒരുപാട് ഫളലുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ദിവസങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസമാണ്. അള്ളാഹു ഒന്നാനാകാശത്തേക്ക് ഇറങ്ങിയിരുന്ന ദിവസമാണ്, അള്ളാഹു മുബാഹത്ത് നടിക്കുന്ന ദിവസമാണ്. ഇതുമായി ബന്ധപ്പെട്ട പിന്നെ ഒരുപാട് പിന്നെ ഹദീസുകൾ അതിൽ വരുന്നുണ്ടല്ലോ. അതേപോലെ തന്നെ യൗമുൻ നഹർ, ഹജ്ജുൽ അക്ബർ, അതിന്റെ ദിവസമാണ് ഇത് പിന്നെ ഈ ഈ 10കളിൽ വരുന്നത്. അപ്പോ അന്ന് ബലി, ഹജ്ജിന്റെ പ്രധാനപ്പെട്ട കർമ്മങ്ങൾ, ഇതൊക്കെ അതിൽ നടക്കുന്നുണ്ട്. അപ്പോ ഈ കാര്യങ്ങൾ കൊണ്ട് തന്നെ, ഈ കർമ്മങ്ങൾ, ഈ പിന്നെ ഇതുള്ളത് കൊണ്ട് തന്നെ ഇതിനാണ് കൂടുതൽ ശ്രേഷ്ഠത എന്നുള്ളടത്താണ് ആരും എത്തുന്നത്, പിന്നെ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹിയും എത്തുന്നത്. അപ്പൊ നമ്മൾ ചുരുക്കത്തിൽ മനസ്സിലാക്കേണ്ടത്, ഇനി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശദീകരിക്കുകയാണെങ്കിൽ ഒരുപാട് നമുക്ക് പിന്നെ സലഫുകളുടെ ഗ്രന്ഥത്തിലും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ ഫലുണ്ട് എന്നുള്ളത് നമുക്ക് അറിയാനും പഠിക്കാനും അത് മനസ്സിലാക്കാനും ഇത്ര വിഷയങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇമാം മുജാഹിദിൽ നിന്നുള്ള വേറെ റിപ്പോർട്ടുകളുണ്ട്, അതല്ലാത്ത പിന്നെ ഇതിന്റെ പിന്നെ ഫലിനെ കുറിച്ച് പറയുന്ന വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് പിന്നെ സംഗതികളുമായി ബന്ധപ്പെട്ട് കൊണ്ട് പറയാനുണ്ട്. എന്താണെങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഖുറാൻ, ഹദീസും, ചരിത്രം അങ്ങനെയുള്ള ഗ്രന്ഥങ്ങളിൽ നിന്നും ഇതിന് ഫലുണ്ട് എന്നുള്ളത് നമ്മൾ അറിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ദിവസങ്ങളിൽ നമുക്ക് ആരാധനാ കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്, ഇബാദത്തുകൾ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് നമ്മളിതിൽ ചെയ്യേണ്ട, സ്വീകരിക്കേണ്ട സമീപനം. അത് ഏത് രൂപത്തിലാകാം? അത് പിന്നെ ആരാധനാ കർമ്മങ്ങൾ എന്നുള്ളത് ആമായിട്ടാണ് പറഞ്ഞത്, കാരണം ഹദീസുകളിൽ വന്നതൊക്കെ അമലുൻ സ്വാലിഹ് എന്നുള്ള ആമായ പ്രയോഗമാണ്. അപ്പോൾ അമലുൻ സ്വാലിഹാത്തുകൾ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഇതിൽ നമുക്ക് ചെയ്യാനുള്ളത്. ഇതിൽ വളരെ പ്രധാനപ്പെട്ടതാണ്, ഈ അമലുൻ സ്വാലിഹാത്തുകളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് നോമ്പ് എന്നുള്ളത്. അതിൽ നോമ്പ് എന്ന് പറയുമ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് അറഫ ദിവസത്തെ നോമ്പ്. അപ്പോൾ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പ്രാധാന്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അറഫ ദിവസത്തിൻ്റെ, അറഫ നോമ്പിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് പഠിപ്പിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടു അറഫ നോമ്പിനെ പറ്റി. അബൂ ഖതാദ ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടു, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് കൊടുത്ത മറുപടി, ഓരോ നോമ്പിനും അതിൻ്റേതായ സവിശേഷതകളുണ്ട്, ഇതിൽ 2 വർഷത്തെ പാപങ്ങൾ അള്ള പുറത്തു കൊടുക്കുമെന്നുള്ളതാണ്. ഇവ മുസ്ലിം ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, 1162 ഹദീസായിട്ട്. യുക്കഫിറു സനത്തൽ മാദിയ വൽ ബാഖിയ, പിന്നെ 2 കൊല്ലത്തെ
പിന്നെ മുമ്പിലുള്ളതും കഴിഞ്ഞുപോയതുമായ വരാനിരിക്കുന്നതുമായ രണ്ട് വർഷത്തെ പാപങ്ങൾ എന്ത് ചെയ്യും? പിന്നെ അള്ളാഹു പുറത്തു കൊടുക്കുന്ന ചെറിയ പാപങ്ങൾ. ഇങ്ങനെയുള്ള ഹദീസുകളിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ടത് സ്വകാര്യതകളാണ് ഇതിലൂടെ പുറക്കപ്പെടുക എന്നുള്ളത് സാന്ദർഭികമായിട്ട് മനസ്സിലാക്കണം. അത് തന്നെ പുറക്കപ്പെടണമെങ്കിൽ പണ്ഡിതന്മാർ ഷർത്ത് പറഞ്ഞിട്ടുണ്ട്, കബായറുകളിൽ നിന്ന് മാറി നിൽക്കണം. ഒരു ജുമാ മുതൽ മറ്റേ ജുമാ വരെ, അല്ലെങ്കിൽ ഇന്ന നോമ്പ് നോറ്റാൽ അതിന് ഇന്ന പ്രതിഫലം ഉണ്ട്, ഇതൊക്കെ പറയുന്നത് സ്വകാര്യതകളായ ചെറിയ മനുഷ്യരിൽ നിന്ന് സംഭവിക്കുന്ന ചെറിയ അബദ്ധങ്ങളെ കുറിച്ചാണ്. അപ്പോൾ പിന്നെ എന്താണെങ്കിലും അറഫ നോമ്പിനെ പറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് കൊടുത്ത മറുപടി, രണ്ട് വർഷത്തെ യുകഫിറു അസ്സനത്തുൽ മാളിയ വൽ ബാഖിയ, രണ്ട് വർഷത്തെ പാപങ്ങൾ പുറക്കപ്പെടും. മറ്റൊരു വിവാദത്തിലുള്ളത് അഹ്തസിബു അലല്ലാഹി അൻ യുകഫിറ സന അല്ലതീ ഖബലഹു വസ്സന അല്ലതീ ബഅദഹു, നേരെ തിരിച്ചും വ്യക്തമാക്കി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ ഇതിന്റെ മുമ്പുള്ള ഒരു വർഷത്തെയും ഇനി വരാനിരിക്കുന്ന ഒരു വർഷത്തെയും പാപങ്ങൾ ഇതിലൂടെ അള്ളാഹു പുറത്തു തരും. അപ്പോൾ അറഫ നോമ്പ്, അത് ഈ ദുൽഹിജ്ജയിലെ ദിവസങ്ങളിലെ വളരെ പ്രധാനപ്പെട്ട നോമ്പാണ്. ഇനി ഇതിൽ വരുന്ന മറ്റൊരു വിഷയം, ദുൽഹിജ്ജ 1 മുതൽ 10 വരെ നമുക്ക് നോമ്പ് അനുഷ്ഠിക്കാമോ? 10 വരെ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ദുൽഹിജ്ജ 10-ന്റെ അന്ന് നോമ്പ് ഹറാമാണ്, പെരുന്നാളിന്റെ ദിവസമാണ്. 9 വരെ, ഈ 9 കളിൽ നമുക്ക് നോമ്പ് നോൽക്കാൻ പാടുണ്ടോ? ഇതിൽ ചർച്ച നടക്കാറുണ്ട്. യഥാർത്ഥത്തിൽ പിന്നെ ആ ചർച്ചയിൽ വലിയ കാര്യമില്ല, ശരിക്കും കാര്യങ്ങൾ അറിയാതെ പലരും സംസാരിക്കുന്നത് കൊണ്ടാണ് അതിൽ ഇഖ്തിലാഫുകൾ ഉണ്ടാകുന്നത്. യഥാർത്ഥത്തിൽ പിന്നെ സലഫി പണ്ഡിതന്മാരെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ പിന്നെ തർജീഹിന്റെ ആവശ്യം പോലുമില്ല. 1 മുതൽ 9 വരെയുള്ള ദിവസങ്ങളിൽ നോമ്പ് അനുഷ്ഠിക്കാം എന്നുള്ളതിൽ ഏതാണ്ടെല്ലാ സലഫുകളായ ആളുകളും പിന്നെ മുഹദ്ദിസീങ്ങളും ആ കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്, എല്ലാവരും അത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇത് വെറുതെ പിന്നെ ചില ആളുകളൊക്കെ പിന്നെ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും അതിൽ തെളിവുകൾ നമ്മുടെ മുമ്പിൽ ഉണ്ടല്ലോ, പിന്നെ അതിലൊരു പിന്നെ ഇതില്ല, അത് അനാവശ്യമായ സംസാരങ്ങൾ കടന്നു വരുന്ന സന്ദർഭത്തിലാണ് പിന്നെ അതിൽ ചർച്ചകൾ വരുന്നത്. അതിൽ ഒരു ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 1 മുതൽ 9 വരെ നോമ്പ് നോറ്റിരുന്നു എന്ന് സൂചിപ്പിക്കുന്ന ഹദീസ് തന്നെ ഉദ്ധരിച്ചിട്ടുണ്ട്. ഹുനൈദത്ത് ബിൻ ഖാലിദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഭാര്യയിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസില് അദ്ദേഹത്തിന്റെ ഭാര്യ പറഞ്ഞതായിട്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരിൽ നിന്ന് അവരുദ്ധരിക്കുന്ന ഹദീസില് കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരുന്നു യസൂമു ദുൽഹിജ്ജ, ദുൽഹിജ്ജ തിസ്അ, അതിലെ 9 നോമ്പ് താസി എന്നല്ല പറഞ്ഞത്, 9 ദുൽഹിജ്ജയിലെ 9 നോമ്പ് നോറ്റിരുന്നു. വയവും ആഷൂറ, ആഷൂറ നോമ്പ് നോറ്റിരുന്നു. വസലാസത്തു അയ്യാം മിൻ കുല്ലി ശഹർ, ഓരോ മാസത്തിലും 3 ദിവസം നോമ്പ് നോറ്റിരുന്നു. അവൽ ഹുസൈനി മിൻ ശഹരി വൽ ഖമീസ്, അതേപോലെ തന്നെ ആ മാസത്തിലെ ആദ്യത്തെ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോമ്പ് നോറ്റിരുന്നു. ഇതെല്ലാം ഓരോന്നും വേറെ വേറെ വിശദീകരിക്കേണ്ട സംഗതികളാണ്. ഇവിടെ നമ്മുടെ വിഷയത്തിൽ ബന്ധപ്പെടുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിസ്അ ദുൽഹിജ്ജ, ദുൽഹിജ്ജയിലെ 9 നോമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുഷ്ഠിച്ചിരുന്നു. ഈ ഹദീസ് ബൈഹഖി ഉദ്ധരിച്ചിട്ടുണ്ട്, അബൂദാവൂദ് ഉദ്ധരിച്ചിട്ടുണ്ട്, ഷെയ്ഖ് അൽബാനി ഇത് സ്വഹീഹാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഹദീസ് ളൈഫ് ഒന്നല്ല, ഈ ഹദീസ് സ്വഹീഹാണത്. അപ്പൊ ഈ ഹദീസാണ് ഇതിന്റെ തെളിവ് 1. രണ്ടാമത്തെ തെളിവ് പണ്ഡിതന്മാർ ചൂണ്ടിക്കാണിച്ചത് അമലുൽ സ്വാലിഹാത്തി എന്നുള്ളതിൽ ഏത് പെടും? നോമ്പ് പെടും. അപ്പോ അത് ദുൽഹിജ്ജ 9 മാത്രമെന്ന് നിർണയിക്കാൻ പറ്റുമോ? അറഫ ദിവസത്തിന്റെ അന്ന് മാത്രം എന്നുള്ളത് നമുക്ക് ഹാസാക്കിയിട്ട് പറയാൻ വേറെ തെളിവ് കിട്ടണം. അത് അവരിൽ സ്വാധീനത്തിൽ നോമ്പ് പെടും. അപ്പൊ ആമായിട്ട് ആ ഹദീസിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് കിട്ടി? നോമ്പ് 1 മുതൽ 9 വരെ നോൽക്കുന്നതിന് കുറ്റല്ല, തെറ്റില്ല, പുണ്യകരമാണ് എന്നുള്ളത് നമുക്ക് കിട്ടി. ഇനി ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഇബ്നു ഹജറുൽ അസ്കലാനി അടക്കമുള്ള ഷെയ്ഖ് ഉസൈമീൻ അടക്കമുള്ള ആധുനിക പണ്ഡിതന്മാരും പിന്നെ ലജ്നാദായം അടക്കമുള്ള ഫത്വന്റെ പിന്നെ ഫത്വ ബോഡികളും അതെല്ലാം കൊടുക്കുന്ന എന്താ സുന്നത്ത് തന്നെയാണെന്നുള്ളതാണ്. അത് കറാത്താണെന്നല്ല, ചില ആൾക്കാർ ഇമാം നബി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് പറയും, അത് മുഴുവൻ വൈക്കാത്തിന്റെ പ്രശ്നമാണ്. ഇമാം നബി അത് സുന്നത്താണെന്നുള്ളതാ പറഞ്ഞിരിക്കണേ, ഇമാം നബി അത് കറാത്താണെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാ ചില ആൾക്കാർ പറയണേ. അതിന്റെ നേരെ താഴെ എന്ത് പറഞ്ഞിട്ടുണ്ട്? ഇമാം നബി അത് കഠിനമായ സുന്നത്താണെന്നാ പറഞ്ഞിരിക്കണേ. ഇങ്ങനെ ഒരു ചെറിയൊരു അഭിപ്രായ വ്യത്യാസം വരാനുള്ള കാരണം എന്താ വെച്ചാൽ ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്നുള്ള ഒരു നിവേദനമാണ്. അതിൽ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത് മാ റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം സ്വായിമൻ ഫിൽ അശ്രി ഖത്തു, ഈ 10 റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഒരിക്കലും നോമ്പ് അനുഷ്ഠിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്നുള്ള റിപ്പോർട്ട്, അതേപോലെ തന്നെ ലം യസ്തും അൽ അശ്ര എന്നുള്ള വേറെ റിപ്പോർട്ട്, ഇങ്ങനെയുള്ള ചില റിപ്പോർട്ടുകൾ
ഹദീസ് സഹിയാണ്. ഇമാം മുസ്ലിം ആ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് ഉദ്ധരിക്കുന്ന നിവേദനം ചെയ്യുന്ന ഈ ഹദീസ്. അപ്പൊ ഈ ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്നുള്ള ഈ ഹദീസിന് എന്താ മനസ്സിലാക്കണ്ടേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പത്തിൽ പത്ത് എന്നുള്ളത് കൊണ്ടുള്ള ഇവിടെ ഉദ്ദേശം പെരുന്നാള് കൂട്ടാതെ ദുൽഹിജ്ജ ഒന്ന് മുതൽ 9 വരെയുള്ള ദിവസങ്ങളാണ് ഈ ഹദീസിൽ പറഞ്ഞിട്ടുള്ള 10. അത് സാന്ദർഭിക കേട്ടെന്ന് മനസ്സിലാക്കണം. അല്ല, ഞാൻ 10 ദുൽഹിജ്ജ 10-ന്റെ അന്ന് പെരുന്നാളാണ്, ഈദുൽ അദ്ഹയാണ്, അന്ന് നോമ്പൊൽക്കലെ ഹറാമാണ്. അപ്പൊ 10 എന്നുള്ളത് കൊണ്ടുള്ള ഉദ്ദേശം ദുൽഹിജ്ജ 1 മുതൽ 9 വരെയാണെന്നുള്ളത് പണ്ഡിതന്മാർ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്താണെങ്കിലും ഈ ഹദീസിന്റെ തെളിവ് പിടിച്ചിട്ടാണ് ചില ആളുകൾ പറയാറുള്ളത് എന്ത് അത് കറാഹത്താണെന്നുള്ളത്. ഇതർത്ഥത്തിലാണ് മനസ്സിലാക്കേണ്ടത്. ഈ ഹദീസ് വൈരുദ്ധ്യമാണോ? ഈ ഹദീസിലൊരു വൈരുദ്ധ്യമല്ല. ചില ആളുകൾക്ക് അങ്ങനെയാണ്, ഒരു ഹദീസ് ഒരൊറ്റ നോട്ടം നോക്കിയിട്ട് അത് വൈരുദ്ധ്യമാണെന്ന് പറഞ്ഞിട്ട് അത് തല്ല. ഇത് ചില ആളുകൾക്കുള്ളൊരു സ്വഭാവമാണ്. ഈ ഹദീസിനെ തള്ളലും അല്ലെങ്കിൽ അതിൽ ഇൽത്തിറാവുണ്ട്, അത് മുതിറാവാണ്, അത് മറ്റതാണ്, മറിച്ചതാണ്, അതുകൊണ്ട് ആ ഹദീസ് സ്വീകരിക്കാൻ പറ്റൂല. അപ്പൊ സിഹറിന്റെ ഹദീസ് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സിഹറ് പുറത്തെടുത്തു എന്നൊരു ഹദീസിൽ മറ്റൊരു ഹദീസിൽ അത് മൂടിക്കളഞ്ഞു. അതുകൊണ്ട് അത് പരസ്പര വൈരുദ്ധ്യമുള്ള ഹദീസ്, അതുകൊണ്ട് അത് തട്ടി. അപ്പൊ ഇവിടെ ഒരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് നോറ്റു എന്നുണ്ട്. എന്നാ മുസ്ലിം ഉദ്ധരിച്ച റിപ്പോർട്ടിൽ ഇതിനേക്കാൾ ബലപ്പെട്ട റിപ്പോർട്ടാണ് മുസ്ലിം ഉദ്ധരിച്ചത്, അതിൽ നോമ്പ് നോറ്റിട്ടില്ല എന്നുള്ള അത് ആര് പറയണ്ടേ? ഇഷറല്ലാഹു പറയുന്നത്. അപ്പൊ അതെന്താ? വൈരുദ്ധ്യം. എന്നിട്ട് ഹദീസിനെ തട്ട. ഇത് ചില ആളുകളുടെ ഒരു സ്വഭാവമാണ്. യഥാർത്ഥത്തിൽ ഈ ഹദീസിനെ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താ? ഇതിനെ ജംഅ് ചെയ്തിട്ടുണ്ട് മുൻഗാമികളായ ആളുകൾ, മഹദീസിങ്ങൾ ഇതിനെ ജംഅ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഹദീസുകൾ വരുമ്പോൾ ആദ്യം തന്നെ തട്ടലല്ല, അതിനെ ജംഅ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കലാണ്. ജംഅ് ചെയ്തിട്ടില്ല എങ്കിലാണ് തർജീഹിന്റെ വിഷയം വരുന്നത്. പിന്നെയാണ് പിന്നെ ആദ്യം നാസിഖ് മൻസൂഖിന്റെ വിഷയം വരുന്നത്. ഇതൊന്നും നോക്കാതെ എന്ത് ചെയ്യാം? അതൊരൊറ്റ തട്ട്. ഇങ്ങനെ ചില ആളുകൾക്ക് സ്വഭാവമുണ്ട്. അതുകൊണ്ടാണ് അറബിയിൽ വളരെ പ്രസിദ്ധമായ ഒരു ചൊല്ലുണ്ട്, ലൗ സക്കത്തൽ ജാഹിലു സഖത്തൽ ഖിലാഫു എന്നൊരു ചൊല്ലുണ്ട്. ജാഹിലും ഉണ്ടാതിരുന്നാൽ തന്നെ അഭിപ്രായ വ്യത്യാസം ഇല്ലാതാവും. ഇത് വലിയൊരു തത്വമാണ്, അറബിയിലെ വലിയൊരു തത്വമാണ്. ലൗ സക്കത്തൽ ജാഹിലു സഖത്തൽ ഖിലാഫു, ജാഹിലും ഉണ്ടാതിരുന്നാൽ മതി, പിന്നീട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഇതൊരു വലിയ തത്വമാണ്. യഥാർത്ഥത്തിൽ ഈ ഹദീസിനെ ജംഅ് ചെയ്തിട്ടുണ്ട്. ആരാ ജംഅ് ചെയ്തത്? ഇബ്നു ഹജർ അസ്ഖലാനി ജംഅ് ചെയ്തിട്ടുണ്ട്, ഇമാം നവവി ജംഅ് ചെയ്തിട്ടുണ്ട്. എങ്ങനെ ജംഅ് ചെയ്തത് അറിയോ? അവർ പറഞ്ഞത് ഈ ഹദീസ് വൈരുദ്ധ്യമല്ല, മറിച്ച് ഈ ഹദീസിനെ അവർ ജംഅ് ചെയ്തുകൊണ്ട് പറഞ്ഞത് ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്നുള്ള റിവായത്താണല്ലോ. ആയിഷ റളിയല്ലാഹു അൻഹയുടെ കൂടെ താമസിച്ചിരുന്ന ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ നോമ്പ് നോച്ചിട്ടില്ലായിരിക്കാം, ഒരു കാരണം പറഞ്ഞു. രണ്ടാമതൊരു കാരണം അവർ കൊണ്ടുവന്നത്, പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം ഒരു സ്വഭാവമുണ്ട്, ചില കാര്യങ്ങൾ അത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണെങ്കിലും കാര്യമാണെങ്കിലും അത് ജനങ്ങൾക്ക് നിർബന്ധമാക്കപ്പെടുമോ എന്ന് പൊളിച്ചിട്ട് അത് ഒഴിവാക്കാറുണ്ട്. അങ്ങനെ അത് ഒഴിവാക്കിയതാകാം, ഇതിൻ്റെ രണ്ടാമത്തെ കാരണം അങ്ങനെ ഒഴിവാക്കിയതാകാം. അതിന് ഇത് വെറും നിഗമനങ്ങളല്ല. കാരണം ഈ മുസ്ലിമിന്റെ ഹദീസ് മാത്രം നോക്കരുത്. ഇതല്ലാത്ത ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ ബാബന് വന്നിട്ടുള്ളത് എന്താ അറിയോ? ഇപ്പൊ ഇബ്നു ഹുസൈമ ഇതിന് ബാബ് കൊടുത്തിട്ടുള്ളത് പിന്നെ ദിക്റു അൽ ഇബാഹത്തു ലിൽ മർഇ തർക്കു സൗമുൽ അശ്റു മിൻ ദിൽ ഹിജ്ജ. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾ ലൈഫാണെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാം? ഈ പിന്നെ 1 മുതൽ 9 വരെയുള്ള നോമ്പ് ഒഴിവാക്കുന്നത് അനുവദനീയമാണ് എന്ന് പറയുന്ന ബാബ് കണ്ടോ? വേറെ ബാബന്റെ വേറെ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ വന്നിട്ടുണ്ട്. ഇനി ഇബ്നു ഹുസൈമ കൊടുത്തിട്ടുള്ള ബാബ് എന്താണ് അറിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തായ കാര്യങ്ങൾ പോലും ജനങ്ങൾക്ക് നിർബന്ധമാക്കപ്പെടുമോ എന്ന് പൊളിച്ചിട്ട് എന്താക്കിയിട്ടുണ്ട്, ഉപേക്ഷിച്ചിട്ടുണ്ട്. ആ ബാബിലാണ് ഈ ഹദീസ് പോലും ആര് കൊണ്ടുവരുന്നത്? ഇബ്നു ഹുസൈമ കൊണ്ടുവരുന്നത്. എന്നിട്ട് ഇതൊന്നും നോക്കാതെ എന്ത് ചെയ്യാം? അത് വൈരുദ്ധ്യം. അതുകൊണ്ട് അത് കറാത്ത്. അപ്പോ ഒരു കാരണം അത് പറഞ്ഞു. രണ്ടാമത്തെ കാരണം പറഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര അല്ലെങ്കിൽ മറല്, അതുകൊണ്ട് അത് ഒഴിവാക്കിയതാകാം. മൂന്നാമത്തെ കാരണം പറഞ്ഞു നിർബന്ധമാക്കപ്പെടുമോ എന്ന് പറഞ്ഞിട്ട് ആ എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഒഴിവാക്കി കാണിച്ചു കൊടുത്തതാകാം, ഇത് നിർബന്ധമല്ല എന്നറിയിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോ പിന്നെ വേറെയും കാരണങ്ങൾ, പല കാരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ കാരണങ്ങൾ ആര് പറഞ്ഞിട്ടുണ്ട്? നബി പറഞ്ഞിട്ടുണ്ട്, ഇബ്നു ഹജർ അസ്ഖലാനി പറഞ്ഞിട്ടുണ്ട്, അതല്ലാത്ത ആളുകൾ പറഞ്ഞിട്ടുണ്ട്, ഈ ഷൗക്കാനി പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഇമാം നബി അത് കറാഹത്താണെന്ന് പറഞ്ഞിരുന്നാ ഇമാം നബി അതിനെ ഗണ്ഡിച്ചിരിക്കുകയാണ്. ഇമാം നബി പറഞ്ഞ എന്താ അറിയോ? ചില ആളുകൾ അതങ്ങനെ പറയുന്നുണ്ടെങ്കിലും ഫലൈസ ഫി സൗമി ഹാദിഹി തിസ്അഹ് കറാഹത്തുൻ, കറാഹത്ത് പോലും ഇല്ലാന്നാ പറയുന്നത്. ഈ ദുൽഹിജ്ജ 1 മുതൽ 9 വരെയുള്ള ദിവസങ്ങളിൽ നോമ്പ് നോൽക്കുന്നത് കറാഹത്ത് പോലും ഇല്ല. എന്നിട്ട് അദ്ദേഹം പറയുന്നത് ബൽ ഹിയ മുസ്തഹബ്ബതുൻ ഇസ്തിഹബാബൻ ശദീദൻ, അദ്ദേഹം പറയുന്നത് കണ്ടോ? അത് മുസ്തഹബാണെന്ന. എങ്ങനെ? ഇസ്തിഹബാബൻ ശരീരൻ, കഠിനമായി നല്ല ബലപ്പെട്ട സുന്നത്താണത്, മുസ്തഹബായ സംഗതിയാണത്. പ്രത്യേകിച്ചും 9, കാരണം അന്ന് അറഫയാണ്. ഈ കാര്യങ്ങൾ പറഞ്ഞത് അവൻ ഇമാനബി പറഞ്ഞിട്ടുള്ളത് ഇതാണ്. എന്നിട്ട് അദ്ദേഹം നേരത്തെ പറഞ്ഞ ഈ രണ്ട് ഹദീസുകൾ ഉദ്ധരിച്ചിട്ട് അതിന് അദ്ദേഹം കൊടുക്കുന്ന മറുപടി നമ്മൾ നേരത്തെ പറഞ്ഞ മറുപടി ഉണ്ടല്ലോ. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറല്ലോ സഫറോ, അങ്ങനെ പറഞ്ഞിട്ടുള്ള ആ മറുപടിയാണ് ആര് പിന്നെ കൊണ്ടുവരുന്നത്? ഇമാം നവവി കൊണ്ടുവന്നിട്ടുള്ളത്. ഇതേപോലെ തന്നെ ഇബ്നു ഹജറുൽ അസ്കലാനിയും ഇതേ കാര്യം തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്ത്? അത് പിന്നെ സുന്നത്താണ് എന്നുള്ളത് തന്നെയാണ് ഇബ്നു ഹജർ അസ്കലാനി ഇതിനെ വിശദീകരിച്ചു കൊണ്ട് പറഞ്ഞിട്ടുള്ളത്. മറ്റേ ഹദീസിനെ അദ്ദേഹം ജംഅ് ചെയ്തിട്ടുണ്ട്. ശൗക്കാനി ഇതിനെ പറഞ്ഞിട്ടുള്ളത്, യുസ്തഹബ്ബു സിയാമു സിത്തും മിൻ ശവ്വാൽ വതിസ്ഉ മിൻ ദുൽഹിജ്ജ, ശവ്വാലില് 6, അതേപോലെ തന്നെ ദുൽഹിജ്ജയിലെ 9 നോമ്പ് എന്താ സുന്നത്ത് തന്നെയാണ്, അത് മുസ്തഹബ് തന്നെയാണ് എന്നുള്ളത് പിന്നെ ശൗക്കാനി പറഞ്ഞിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ആധുനികരും പൂർവികരുമായ ആളുകളൊക്കെ ഈ കാര്യം തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ലജ്ന ലായ്മയുടെ ഫത്വ ആ വിഷയത്തിൽ വന്നിട്ടുണ്ട്. ഞാനത് സമയമില്ലാത്തത് കൊണ്ട് അത് വായിക്കുന്നില്ല. അത് ചുരുക്കത്തിൽ ഇത് മാത്രമല്ല, അതിൽ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടത്, പൊതുവെ ഹദീസിൽ ഒരു നിയമമുണ്ട്, ഒരു ഹുക്കുമുണ്ട്, ഒരു തത്വമുണ്ട്, ഒരു കായിദ. എന്താണ് ആ കായിദ? ഒരു ഹദീസിൽ ഒരു സംഗതി സ്ഥിരപ്പെടുത്തിയിട്ട് പറഞ്ഞു, വേറൊരു ഹദീസിൽ ഒരു സംഗതി ഇല്ല എന്ന് പറഞ്ഞു, നഫി ചെയ്തു, അതിന് നിഷേധിച്ചുകൊണ്ട് പറഞ്ഞെങ്കിൽ എന്ത് ചെയ്യണം? ആ നഫീനേക്കാൾ പിന്നെ സ്ഥിരപ്പെടുത്തി പറഞ്ഞതിനെ മുന്തിക്കണം എന്നുള്ളത് നിയമമാണ്. അതുപോലും അറിയാതെ എന്ത് ചെയ്യുക? ഈ വിഷയത്തിൽ ചർച്ച നടത്തുക. ഇവിടെ എന്താ ഉള്ളത്? പിന്നെ ഇത് പൊതു നിയമമാണ്, ഉസൂലുമായി ബന്ധപ്പെട്ട നിയമമാണിത്, ഉസൂലുമായി ബന്ധപ്പെട്ട തത്വമാണ്. എന്ത്? പിന്നെ ഒരു സംഗതി സ്ഥിരപ്പെടുത്തിയിട്ട് പറഞ്ഞു, അതിനെതിരായ വേറൊരു ഹദീസും വന്നു, അപ്പം എന്ത് ചെയ്യണം? പിന്നെ അൽ മുസ്ബത്തു മുഖദ്ദമുൻ അലൽ മൻഫി എന്നുള്ളതാണ് നിയമം. ഇതെല്ലാവരും അംഗീകരിക്കുന്ന തത്വല്ലേ? അവെന്ത് ചെയ്യാം? മുസ്ബത്തിനെ നഫീനേക്കാൾ പിന്നെ മുസ്ബത്തിനെ മുന്തിച്ചിട്ട് പറയാം നഫീനേക്കാൾ. അവിടെ എന്ത് ചെയ്യണം? ഇവിടെ ഉണ്ട് എന്ന് പറയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് അനുഷ്ഠിച്ചിരുന്നു എന്നുള്ളത് സ്ഥിരപ്പെട്ട സംഗതിയാണ്. ഇതൊരു പൊതു തത്വമാണ്, ഇത് ഇതിന്റെ പൊതു നിയമമാണ്, മൊത്തത്തിൽ ഇതിന്റെ കായിദയാണ്, ഉസൂലാണത്. അപ്പൊ ഇതൊന്നും അറിയാതെ എന്ത് ചെയ്യുക? ഈ വിഷയത്തിൽ ഈ രൂപത്തിലുള്ള ചർച്ചകൾ എന്നെ നടത്തുക. എന്താണെങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് കൂടുതൽ പിന്നെ പരിധി പറയേണ്ട കാര്യമില്ല. നമുക്കത് സുന്നത്താണ് എന്നുള്ളത് കിട്ടി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് പിന്നെ നോറ്റു. പിന്നെ സൗകര്യമുള്ള ആളുകൾക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ്. ചില ആളുകളുടെ വിചാരം പിന്നെ ദാവൂദ് നബി അലൈഹി സ്വലാമിന്റെ നോമ്പല്ല ഏറ്റവും ശ്രേഷ്ഠമായത്, പിന്നെ തുറച്ചയായിട്ട് നോമ്പ് നോക്കുക എന്നുള്ളത് പിന്നെ ഹറാമല്ലേ, അത് കറാത്തല്ലേ. യഥാർത്ഥത്തിൽ അതിനൊന്നും അങ്ങനെയല്ല പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. തുറച്ചയായിട്ടുള്ള നോമ്പ് അത് പിന്നെ ഹറാമാക്കപ്പെട്ട ദിവസങ്ങളിൽ വരുന്ന സന്ദർഭത്തിലാണ് ആ രൂപത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത്. പിന്നെ അഫ്ളല ഏതാണ്? അത് ദാവൂദ് നബി അലൈഹി സ്വലാമിന്റെ നോമ്പാണ്. എന്നാ വെച്ചാൽ പ്രത്യേകമായ കാരണങ്ങൾ ഈ രൂപത്തിലുള്ളതുണ്ടാകുമ്പോൾ അതിനനുസരിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യുക. അതെന്താണെങ്കിലും മറ്റു വിശാലമായൊരു വിഷയമാണ്, അതിനെ സംബന്ധിച്ച് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യുന്നതാണ്. എന്താണെങ്കിലും ഈ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങൾക്ക് ഫദലുണ്ട്. ആ ഫദല് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി അതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്ന് നോമ്പ് അനുഷ്ഠിക്കുക എന്നുള്ളതാണ് സാധ്യമാകുന്ന ആളുകൾ. അത് അറഫാ ദിനത്തിന് അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. അതല്ലാത്ത പിന്നെ 1 മുതൽ 9 വരെയുള്ള 10 പാടില്ല, 9 വരെയുള്ള ദിവസങ്ങൾക്ക് അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. അഷറി എന്നുള്ളത് ഹദീസുകളിൽ വന്നിട്ടുള്ളത് പണ്ഡിതന്മാർ വ്യാഖ്യാനിച്ചിട്ടുള്ളത് 10 പടൂല 9 എന്നുള്ള അർത്ഥത്തിലാണ്. ഇതാണ് അതിൽ ഒന്നാമതായിട്ട് നമുക്ക് ചെയ്യാനുള്ളത്. രണ്ടാമതായിട്ട് ഈ ദിവസത്തിൽ നമുക്ക് ചെയ്യാനുള്ളത് ദിക്റുകൾ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. എല്ലാ ദിക്റുകളും ദുആകൾ വർദ്ധിപ്പിക്കുക. നമ്മൾ നേരത്തെ സൂറത്തു പിന്നെ ഹജ്ജിൽ നിന്നും എടുത്ത് ഉദ്ധരിച്ച വയദുക്കുറു ഇസ്മല്ലാഹി ഫി അയ്യാമി മഅലൂമാതിൻ എന്ന ആയത്തിന്റെ വിശദീകരണത്തിൽ ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യണം? വഅലം, നീ അറിയണം, അന്നഹു യുസ്തഹബ്ബു മറ്റു ദിവസങ്ങളിൽ ചെയ്യുന്നതിനേക്കാൾ കൂടുതലായിട്ട് ദിക്റുകളും ദുആകളും ഈ പിന്നെ ദിവസങ്ങളിൽ വർദ്ധിപ്പിക്കുന്നത് മുസ്തഹബാണ് എന്നുള്ളത് ഇമാം നബവി ഇതിനെ വിശദീകരിച്ചിട്ട് അദ്ദേഹത്തിന്റെ അദ്കാറിൽ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഇബ്നു റജബ് അദ്ദേഹത്തിന്റെ ലത്തായിഫിലും ഇതേ സംഗതി പറഞ്ഞിട്ടുണ്ട്. എന്ത്? അമ്മാ ഇസ്തിഹബാബു അൽഖിസാറു മിനൽ ദിക്രി ഫീഹാ എന്ന് ഈ ആയത്തിന്റെ പിന്നെ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ദിക്റുകളൊക്കെ അതിൽ വർദ്ധിപ്പിക്കണം. മാത്രമല്ല ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം ബുഖാരിയിലെ 651-ാമത്തെ പിന്നെ നമ്പറായിട്ട് ധരിച്ചിട്ടുള്ള ഹദീസ്, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുമാ യഖ്റുജാൻ ഇല സൂഖ് ഫി അയ്യാമിൽ അശ്രി, ഈ ദിവസങ്ങളിൽ എന്ത് ചെയ്യും, സൂഖിലേക്ക് പുറപ്പെടും. ഇതൊക്കെ ഇതിന്റെ ഫളാണ്. എന്നിട്ടോ യുക്കബ്ബിറാനി, അവർ രണ്ടുപേരും തക്ബീറുകൾ ചൊല്ലും. വാ യുക്കബ്ബിറു നാസും, ജനങ്ങളും തക്ബീർ ചൊല്ലും. ബി തക്ബീഹിമ, അവരുടെ രണ്ടുപേരുടെയും തക്ബീറുകൾ കേട്ടുകൊണ്ട്. അപ്പോ ഇങ്ങനെ ദിക്റുകൾ വർദ്ധിപ്പിക്കുക എന്നുള്ളത് ഈ ദിവസത്തിൽ പ്രത്യേകം സുന്നത്താണ്, അത് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അങ്ങനെ ചെയ്യുമായിരുന്നു, ജനങ്ങൾ പിന്നെ അങ്ങനെ ചെയ്യുമായിരുന്നു പിന്നെ എന്നുള്ളതൊക്കെ ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ഇത് മാത്രമല്ല, മറ്റുള്ള ഹദീസുകളിലും മൈമൂനുബിന് മിഹ്റാൻ, മറ്റുള്ള ഹദീസുകളിൽ ഇത് സംബന്ധമായ പരാമർശങ്ങളുണ്ട്. മൈമൂനുബിന് മിഹ്റാൻ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, അദറക്തു നാസ, മുൻഗാമികളെ ഞാൻ കണ്ടുമുട്ടി. വൈന്നഹും ലയുകബ്ബിറൂന ഫിൽ അശരി, അവരിങ്ങനെ ഉറക്ക തക്ബീറുകൾ ചൊല്ലാറുണ്ടായിരുന്നു ഈ 10 ദിവസങ്ങളിൽ. ഹത്താ കുൻതു ഉശബ്ബിഹു ബിൽ അംവാജി മിൻ കസറതിഹ, സമുദ്രത്തിലെ തിരമാലയോടായിരുന്നു ഞാൻ അതിനെ ഉപമിച്ചിരുന്നത്. കാരണം അവരിങ്ങനെ പ്രകമ്പനം ഉണ്ടാകാറുണ്ടായിരുന്നു അവർ തക്ബീറുകൾ ചൊല്ലിയിട്ട് എന്നുള്ളതാണ്. ഇതേപോലെ തന്നെ ഉമർ റളിയല്ലാഹു അൻഹു ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു മിനയിലെ ടെന്റിൽ വെച്ച് ഇങ്ങനെ ഉറക്ക തക്ബീറുകൾ ചൊല്ലും, ജനങ്ങൾ അത് ഏറ്റു ചൊല്ലും. ഇതൊക്കെ ഹദീസുകളിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ള സംഗതികളാണ്. അപ്പൊ ഈ തക്ബീറുകൾ പിന്നെ രണ്ട് രൂപത്തിൽ നമുക്ക് ചെല്ല, അത് മുക്കയ്യതായിട്ടും പറഞ്ഞിട്ടുണ്ട്, മുത്തലക്കായിട്ടും പറഞ്ഞിട്ടുണ്ട്. മുത്തലക്ക് മുക്കയ്യത് രണ്ടായിട്ട് തന്നെ പണ്ഡിതന്മാർ പറഞ്ഞു. കാരണം ആളുകളുടെ ധാരണ എന്താ വെച്ചാല് പെരുന്നാളിന്റെ അന്നാണ് ഇത് ചെല്ലേണ്ടത്, അതുവരെ തക്ബീറൊന്നുമില്ല. അപ്പൊ അതിന്റെ എതിരാണ് നേരത്തെ പറഞ്ഞ ഹദീസുകള്. അപ്പൊ മുത്തലക്കായിട്ട് തക്ബീർ ചൊല്ല എന്ന് പറഞ്ഞാൽ ദുൽഹിജ്ജ 1 മുതൽ തന്നെ, ഇന്നിപ്പോ ദുൽഹിജ്ജ 1 ആണ്, ദുൽഹിജ്ജ 1 മുതൽ തക്ബീറുകൾ ചൊല്ലണം അയ്യാമത്ത് ശരീക്കിന്റെ ദിവസങ്ങൾ വരേക്കും. അതേപോലെ തന്നെ മുക്കയ്യതായിട്ടുള്ള തക്ബീർ എന്ന് പറഞ്ഞാല് പിന്നെ അറഫാ ദിനത്തിന്റെ സുബിസ്കാരത്തിന്റെ ശേഷം മുതൽ പിന്നെ അയ്യാമത്ത് ശരീക്കിന്റെ അവസാനത്തെ അസ്ഹർ വരെ, ഇങ്ങനെ രണ്ട് രൂപത്തിൽ തക്ബീറുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതെന്താണെങ്കിലും ഈ രൂപത്തിൽ ധാരാളമായിട്ട് തക്ബീറുകൾ ചൊല്ലുക എന്നുള്ളത് അത് സുന്നത്താണ്, ദിക്റുകൾ വർദ്ധിപ്പിക്കുക എന്നുള്ളത് സുന്നത്താണ് എന്നുള്ളത് പ്രത്യേകമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. അതോടൊപ്പം ഒരു കാര്യം പറയാനുള്ളത്, പല പള്ളികളിലും ഒരു പുതിയ ബിദ്അത്ത് കടന്നുകൂടിയിട്ടുണ്ട്. സലാം വീട്ടിയതിനു ശേഷം ഇമാം ഒരു 3 തക്ബീർ ചൊല്ല, ജനങ്ങൾ അത് ഏറ്റു ചൊല്ല, ഇതല്ലാതെ വേറൊരു സമയത്തും തക്ബീർ ചൊല്ലില്ല, അത് 3 എണ്ണം മാത്രം, ഇത് വിദഗ്ധാണ് എന്നുള്ളത് എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. തെളിവ് ഇൻഷാല്ലാ ആവശ്യമാണെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ അത് ഉദ്ധരിക്കാം. എല്ലാവരും അത് പറഞ്ഞിട്ടുണ്ട്. ഇമാം അത് നിസ്കാരം കഴിഞ്ഞിട്ട് സലാം വീട്ടിന്റെ ദിക്റില്ല, ഒന്നുമില്ല, എന്ത് ചെയ്യുക, 3 തവണ ഈ തക്ബീർ ചൊല്ല അയ്യാമത്തെ ശരീഫിന്റെ ദിവസങ്ങളിൽ നിർബന്ധ നിസ്കാരങ്ങൾക്ക് ശേഷം ജനങ്ങൾ അത് ഏറ്റു പറയാം. ആ 3 തക്ബീർമാരും നിർത്തുന്നു. ഈ ഒരു എണ്ണം, ഈ ഒരു രീതി ആര് പഠിപ്പിച്ചതാ? ആ ഒരു സമയത്ത് മാത്രം. അതുകൊണ്ട് തന്നെ അത് ബിദഅത്താണെന്ന് പറയാത്ത ആരുമില്ല. എല്ലാവരും, എല്ലാ സ്ഥലത്തെ പണ്ഡിതന്മാരും ബിദഅത്ത് എന്ന് തന്നെ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. തക്ബീറുകൾ നമുക്ക് ചൊല്ലാം, നടക്കുമ്പോൾ, ഇരിക്കുമ്പോൾ, ജോലിക്കടയിൽ, ബാക്കിയുള്ള എല്ലാ, ഇപ്പൊ ഈ പിന്നെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അങ്ങാടിയിലേക്ക് പുറപ്പെട്ട് തക്ബീറുകൾ ചൊല്ലും. ആ രൂപത്തിലൊക്കെ ധാരാളമായിട്ട് നമുക്ക് ഏത് സന്ദർഭത്തിലും തക്ബീറുകൾ ചൊല്ലാം. അതുകൂടി അതിൽ സാന്ദർഭികമായിട്ട് മനസ്സിലാക്കണം. അപ്പൊ തക്ബീറാണ് രണ്ടാമതായിട്ട്, ഇങ്ങനെയുള്ള ദിക്റുകളാണ് രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അതിന് പ്രത്യേകമായ പ്രോത്സാഹനം കൊടുത്തിട്ടുണ്ട് എന്നർത്ഥം. ഇതേപോലെ തന്നെ ബാക്കിയുള്ള കർമ്മങ്ങൾ, ഉലഹിയത്ത്, അതേപോലെ തന്നെ ദാനധർമ്മങ്ങൾ, പിന്നെ ബാക്കിയുള്ള സുന്നത്തായ പിന്നെ അമലുകൾ, ഇതെല്ലാം ഈ മാസത്തിൽ, അല്ല ഈ ദിവസങ്ങളിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. അത്രത്തോളം ഫളുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കി. ഇതൊക്കെ വർദ്ധിപ്പിക്കുക. ഇതിനു വേണ്ടിയിട്ടാണ് ഞാൻ നേരത്തെ എത്രത്തോളം ഫള് മുൻഗാമികൾ കൊടുത്തു എന്നുള്ളത് പറഞ്ഞത്. ഇതേപോലെ തന്നെ പിന്നെ ഉലഹിയത്ത്, അത് 7 ആളുകൾക്ക് വരെ പിന്നെ ആടിലും പിന്നെ അല്ല 7 ആളുകൾക്ക് വരെ മാടില് ഷെയറാകുക, പിന്നെ സാമ്പത്തികമായ ശേഷിയുള്ള ആളുകൾക്ക് ആ രൂപത്തിൽ അതൊക്കെ നിർവഹിക്കുക. അവിടെ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ആരെങ്കിലും പിന്നെ അറക്കാൻ ബലിക്ക് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ, ബലി അറക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് എങ്കിൽ എന്ത് ചെയ്യട്ടെ, ഫല്യുംസിക് അൻ ശഅരിഹി വഅദ്ഫാരിഹി, ഒരു വിഭാഗത്തിലുള്ള അവന്റെ പിന്നെ അവന്റെ മുടി, അവന്റെ രോമങ്ങളും അവന്റെ നഖങ്ങളും അവൻ പിടിച്ചു വെച്ചു കൊള്ളട്ടെ. ഇത് മുസ്ലിമിന്റെ റിപ്പോർട്ടാണ്. ഇതേപോലെ തന്നെ മറ്റൊന്നിൽ വന്നിട്ടുള്ളത്, ഫലാ യഖുദു മിൻ ശഅരിഹി ശൈഅൻ ഹത്താ യുദഫിയ, ബലി അർക്കുന്നത് വരെ എന്ത് ചെയ്യരുത്, അവന്റെ ശഅറിൽ നിന്ന് പിന്നെ മുടിയിൽ നിന്ന് രോമത്തിൽ നിന്ന് ഒന്ന് അവൻ നീക്കം ചെയ്യരുത്. മറ്റൊരു റിപ്പോർട്ടിൽ വന്നിട്ടുള്ളത്, ഈ രണ്ട് റിപ്പോർട്ടിൽ വന്നിട്ടുള്ളത് നഖം അതേപോലെ തന്നെ ശരീരത്തിൽ നിന്ന് രോമങ്ങൾ നീക്കം ചെയ്യാം. മറ്റൊരു വിഭാഗത്തിലുള്ളത് ബഷർ, തൊലിയിൽ നിന്ന് എന്തെങ്കിലും നീക്കം ചെയ്യാം. അത് ഉലഹിയത്ത് കഴിയുന്നത് വരെ പിന്നെ അത് പിന്നെ സുന്നത്താണ് എന്നുള്ളത് ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ അത് നിർബന്ധമാണോ അല്ലേ എന്നുള്ളതിലാണ് ചർച്ച പോകുന്നത്. കാരണം ഇവിടെ ഒന്ന് അമ്രു വന്നു, രണ്ടാമത് വിരോധവും വന്നു. അപ്പൊ അതിന്റെ തെക്കിതാണ്, അതിന്റെ ശക്തിയാണ്, അതിന്റെ ഗൗരവമാണ് പിന്നെ പിന്നെ കാണിക്കുന്നത് എന്നുള്ളത് മഹദീസിങ്ങൾ അത് വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇത് ഉലഹിയത്തറക്കാൻ ഉദ്ദേശിച്ച ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകമായി വരുന്ന ഹുക്കുമാണ്. ഇതിന്റെ ഹിക്മത്തുകൾ എന്താണ് എന്നുള്ളത് പലരും ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യമാണ്, ബലി അറക്കാൻ ഉദ്ദേശിച്ച ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ദുൽഹിജ്ജ ഒന്ന് മുതൽ പത്ത് വരെ എന്നല്ല, ആ ബലി അറക്കുന്നത് വരെ. കാരണം അയ്യാമത്തെ ശരീക്കിന്റെ ദിവസങ്ങളിലും ബലി അറക്കാം, ദുൽഹിജ്ജ പത്തിന് തന്നെ അറുത്തോളണം എന്നില്ല, അയ്യാമത്തെ ശരീക്കിന്റെ ദിവസങ്ങളിലും ബലി അറക്കാം. ആ ബലി അറക്കുന്നത് വരെ, അറവ് കഴിയുന്നത് വരെ ആ മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് നഖം, രോമം, അവന്റെ തൊലിയിൽ നിന്ന് എന്തെങ്കിലും നീക്കം ചെയ്യാൻ പാടില്ല. അതവൻ പിടിച്ചു വെച്ച് കൊള്ളട്ടെ എന്നുള്ളത് മറ്റു രീതിയിൽ ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. തുർമുദി, അബുദാവുദ്, ഇബ്നു മാജ ഇതിലൊക്കെ ഈ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ഒക്കെ സ്വഹീഹായിട്ടുള്ള റിപ്പോർട്ടാണ്. അപ്പോൾ ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇതിന്റെ ഹിക്മത്തിനെ കുറിച്ച് പിന്നെ പണ്ഡിതന്മാര് പിന്നെ പലരും ചർച്ച ചെയ്തിട്ടുണ്ട്. ഉസൈമീൻ അതേപോലെ തന്നെ പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുണ്ട്. നമ്മൾ അതിന്റെ രീതികളിലേക്ക് ഈ സന്ദർഭത്തിൽ സമയമില്ലാത്തതുകൊണ്ട് കടന്നു പോകുന്നില്ല. നമ്മുടെ ചർച്ച പിന്നെ അവസാനിക്കാറായിട്ടുണ്ട്. അപ്പൊ ഇത് അതിൽ പ്രത്യേകമായിട്ട് ചെയ്യേണ്ട കാര്യമാണ്. ഇനി ഒരാൾ അബദ്ധത്തിൽ അല്ലെങ്കിൽ പിന്നെ മനഃപൂർവമോ അല്ലെങ്കിൽ വിവരമില്ലാത്ത അയാൾ അയാളെ നഖം അല്ലെങ്കിൽ രോമങ്ങളോ നീക്കം ചെയ്താൽ അതിനൊരു ഫിദിയയോ പ്രായഞ്ചിത്തോ ഒന്നുമില്ല എന്നുള്ളത് വ്യക്തമാക്കിയിട്ടുണ്ട് പണ്ഡിതന്മാരെ. ഇത് വ്യക്താക്കിയിട്ടുണ്ട്. അള്ളാഹുവിനോട് അയാൾ തൗബ ചെയ്യുകയാണ് വേണ്ടത്. അയാൾ തൗബ ചെയ്താൽ മാത്രം മതി. ഇബ്നു ഖുദാമ അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ അത് ഇതിൽ ഈ വിഷയത്തിൽ ഇജ്മാ ഉണ്ട് എന്നുള്ളത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏത് വിഷയത്തിൽ ഒരാളിങ്ങനെ ചെയ്താൽ പിന്നെ എങ്ങനെ ഏതെങ്കിലും രൂപത്തിൽ അയാൾ ഇതിന് ലംഘനം നടത്തിയാൽ അതുകൊണ്ട് അയാൾ ഇസ്തിഗ്ഫാർ നടത്തിയാൽ മതി, വേറെ കഫാറത്തായിട്ട് അയാൾക്കൊന്നുമില്ല എന്നുള്ളത് പിന്നെ ഇബ്നു ഖുദാമ അതേപോലെ തന്നെ പിന്നെ ബാക്കിയുള്ള ആളുകളൊക്കെ അത് വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് ഉലഹിയത്തറക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം മാത്രം ബാധകമാകുന്ന കാര്യമാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു കുടുംബത്തിന് വേണ്ടിയിട്ട് വലിയർക്കും. അപ്പോൾ ആ കുടുംബത്തിലെ എല്ലാ ആളുകളും അങ്ങനെ ചെയ്യണോ അങ്ങനെ ചെയ്യണമെന്നില്ല എന്നുള്ളതാണ് ഇതിനെക്കുറിച്ച് തർജീഹ് ചെയ്തുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. ലജ്നത്ത് ദായമിയുടെ ഫത്വയും ആ വിഷയത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഉലഹിയത്തറക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് സുന്നത്താണ് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ വിഷയം അവസാനിപ്പിക്കാണ്. മുഖയ്യദിന്റെ രൂപം നമ്മൾ പറഞ്ഞു. അറഫ ദിവസത്തിന്റെ അറഫ ദിനം അന്ന് സുബ്ഹയ്ക്ക് ശേഷം സുബിസ്കാരത്തിന്റെ ശേഷം മുതലാണ് തക്ബീറുകൾ ചൊല്ലേണ്ടതായിട്ട് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത് പിന്നെ പ്രബലമായ അഭിപ്രായത്തിൽ. പിന്നെ അയ്യാമത്തെ ശരീക്കിന്റെ അവസാനത്തെ അവസ്ഥ നമസ്കാര ശേഷം വരെ. അപ്പോൾ പിന്നെ വിഷയങ്ങൾ കൂടുതലായിട്ട് പഠിക്കുക, മനസ്സിലാക്കുക. വളരെ ഗഹനമായിട്ടുള്ള ഒരു വിഷയമാണ്. ഇതിന്റെ പ്രാധാന്യം സാന്ദർഭികമായിട്ടൊന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം. ഇൻഷാല്ലാ നമ്മുടെ ഇൽമിന്റെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൂടി അടുത്ത ക്ലാസ്സിൽ നമ്മൾ തുടരും. വിഷയങ്ങൾ പഠിക്കണം, മനസ്സിലാക്കണം, സംശയങ്ങളുള്ളത് പരസ്പരം ചോദിക്കണം, ചർച്ച ചെയ്യണം എന്നുള്ളത് ഓർമ്മിപ്പിക്കുകയാണ്. തെറ്റുകൾ അബദ്ധങ്ങൾ വരാൻ വന്നിട്ടുണ്ടെങ്കിൽ അത് തിരുത്തണം. ഖുർആന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ വിഷയങ്ങൾ പഠിക്കുവാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഈ ദിവസങ്ങളെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്താനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ. റബ്ബന അതിനാഫിദ്ദിൻ ഹസനതൻ ഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ദുആനാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. وآخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمة الله.